بسم الله الرحمن الرحيم وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى.
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ലൈലിൽ ഫഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. അതുവരെ വിശദീകരിച്ച് ഇനി അതിന്റെ ബാക്കി. ഇന്ന അലൈന ലൽ ഹുദ وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. ഇതില് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇന്ന അലൈന ലൽഹുദ, ഇന്ന തീർച്ചയായും അലൈന അലൈന എന്ന നമ്മളുടെ മേൽ നമ്മുടെ മേലാണ്, നമ്മുടെ മേൽ ബാധ്യതയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗം. ലൽ ഹുദ, ഹുദ ഹുദ എന്ന് പറഞ്ഞെങ്കിൽ മാർഗദർശനം, വഴി കാണിക്കൽ എന്നാണ്. വഴി കാണിക്കൽ. ഹദ എന്ന വഴി കാണിച്ചു, അതിൽ നിന്നാണ് ഹുദ വഴി കാണിക്കൽ. ലൽ ഹുദ ല എന്നുള്ളതും ഇഫ്തിദ അതിന്റെ പിന്നെ ആശയത്തെ ബലപ്പെടുത്താനാണ്. ഇന്ന അലൈന ലൽഹുദ, മാർഗം കാണിക്കുക എന്നുള്ളത്, വഴി കാണിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അലയ്യ കഥ എന്ന് പറയും, അലയ്യ കഥ എന്റെ മേൽ ഇന്നത് ബാധ്യതയാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇന്ന അലൈന, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് തീർച്ചയായും നമ്മുടെ മേൽ ബാധ്യതയാകുന്നു. ലൽഹുദ എന്ന മാർഗം കാണിക്കൽ, വഴി കാണിക്കൽ. വഇന്ന ലന ലൽ ആഖിറത വൽ ഊല, വഇന്ന ലന അവിടെ വഇന്ന തീർച്ചയായും ലന ലന ഇവിടെ ലന എന്നാണ്, ഇവിടെ അലൈന എന്നാണ്, ഇവിടെ ലന നമുക്കാകുന്നു. ലന ലാമുൽ മുൽക്ക് അല്ലെങ്കിൽ ലാമുൽ ഇഖ്തിസാസ്, നമ്മുടെ ഉടമസ്ഥതയിലാണ് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമാണ് എന്നൊക്കെ അർത്ഥത്തിൽ. ലന ലൽ ആഖിറ എന്ത്, ആഖിറത്ത് പരലോകവും. വൽ ഊല, ഊല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ഇഹലോകം. ഊല എന്നാ ഒന്നാമത്തേത്, ആഖിറത്ത് എന്ന് പറഞ്ഞാല് അവസാനത്തേത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹയാത്തുൽ ഊല അൽ ഹയാത്തുൽ ആഖിറ, ഒന്നാമത്തെ ജീവിതം ദുനിയാവ്, മറ്റേ ജീവിതം അത് പരലോകം. പരലോകവും ഇഹലോകവും വൈന്നലന തീർച്ചയായും അത് നമ്മളുടെ ഉടമസ്ഥതയിലാകുന്നു. അപ്പോ എന്താ ഇവിടെ ഇന്ന അലൈനാ ലൽഹുദ, നമ്മളുടെ മേൽ ബാധ്യതയാണ് ഹുദ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഹുദ എന്താ? ഹുദ അൽ ഹുദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഗദർശനാണ്, വഴി കാണിക്കലാണ്. മനസ്സിലല്ലേ? രണ്ട് വഴിയുണ്ട്. എന്താ രണ്ട് വഴി? ഒന്ന് ഹഖിന്റെ വഴി, മറ്റൊന്ന് ബാത്തിലിന്റെ വഴി. അല്ലാഹു സുബ്ഹാനഹു വതാല ഹഖും കാണിച്ചു തന്നിട്ടുണ്ട്, ബാത്തിലും കാണിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലല്ലേ? ഹിദായത്തിന്റെ മാർഗമുണ്ട് അല്ലേ, സന്മാർഗം. അതേപോലെ ബലാലത്തിന്റെ മാർഗമുണ്ട്, എന്താ ദുർമാർഗം. അല്ലാഹു സുബ്ഹാനഹു വതാല രണ്ടും കാണിച്ചതുണ്ട്. അതേപോലെ തന്നെ കുഫറിന്റെ മാർഗമുണ്ട്, പിന്നെ ഇസ്ലാമിന്റെ മാർഗം. മനസ്സിലല്ലേ? അതേപോലെ കുഫറിന്റെ മാർഗം. ഇങ്ങനെ നേരിന്റെയും മെറുകേടിന്റെയും രണ്ട് വഴികൾ അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്യുന്നുണ്ട്, കാണിച്ചതുണ്ട്. അത് കാണിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹുന്റെ മേൽ ബാധ്യതയാണ് എന്ന് അള്ളാഹു പറയണം. അപ്പൊ സത്യം അസത്യം, ധർമ്മം അധർമ്മം, നീതി അനീതി ഇതൊക്കെ കാണിക്കൽ അള്ളാഹുവിന്റെ മേൽ ബാധ്യതയായി അള്ളാഹു ഏറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മാർഗം കാണിച്ചു. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മാർഗം കാണിച്ച്? എങ്ങനെയാ കാണിച്ച്? അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു, മുർസലീങ്ങളെ നിയോഗിച്ചു, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഹുദ അള്ളാഹു സുബ്ഹാനഹു വതാല കാണിച്ചു തന്നു. ഇന്ന ഹദൈന ഉസ്സബീൽ ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. ഇന്ന അള്ളാഹു പറയുന്നു, ഇന്ന തീർച്ചയായും ഹദൈന ഉസ്സബീൽ മനുഷ്യന് മാർഗം ഹദൈന തെളിയിച്ചു, മാർഗം കാണിച്ചു. ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. ഇനി മാർഗം ഉൾക്കൊണ്ടൊന്നുകിൽ നന്ദിയുള്ളവനായി ജീവിക്കാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാം. നമുക്കല്ല, അതാണ് ഇവിടെ പറയുന്നത്. ഇന്ന അലൈന ലൽഹുദ വഇന്ന ലനാ ലൽആഖിറത വൽഊല. ഇഹവും പരവും അത് ആരുടെ പിടുത്തത്തിലാ? ആരുടെ ഉടമസ്ഥതയിലാ? അത് അള്ളാഹുവിന്റെ പിടുത്തത്തിലും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുമാണ്. ദുനിയാവ് മാത്രമല്ല പരലോകവും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ദുനിയാവും പരലോകവും അള്ളാഹുക്കാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചു, മനസ്സിലെ? അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടികളെ ഉടമപ്പെടുത്തി, പടപ്പുകളൊക്കെ അള്ളാഹുവിന്റെ പിടുത്തത്തിലാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്. പരലോകത്തെത്തിയിട്ടുണ്ടെങ്കിൽ പടപ്പുകൾ അവിടെയും ആരുടെ പിടുത്തത്തിലാണ്? അള്ളാഹിന്റെ പിടുത്തത്തിലും അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ്. ഇഹവും പരവും ഒക്കെ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഫഅൻദർതുകും നാരൻ തലബ്ബ ലാ യസ്ലാഹ ഇല്ല അഷ്ക. മനസ്സിലെ? ഫഅൻദർതുകും, അതിനാൽ ഇഹവും പരക്ക അള്ളാഹിന്റെ പിടുത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ പരലോകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പടപ്പുകൾക്ക് യാതൊരു മേൽക്കോയ്മയില്ല, ഒരു ശക്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്നു, ഫഅൻദർതുകും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പേകുന്നു, നാറൻ ഏതിനെ തൊട്ട്? നരകത്തീനെ തൊട്ട്. എങ്ങനെയുള്ള നരകത്തീയാണ്? അതിന്റെ വിശേഷണമാണ് തലംബ. തലംബ എന്ന് പറഞ്ഞാൽ തലംബ എന്നാണ് അർത്ഥം, ലമയുള്ള നരകം എന്നാണ്. ലവ ലവ എന്ന് പറഞ്ഞാൽ ജ്വാലയാണ്, തീജ്വാല. തീജ്വാല അതിനുള്ള ക്രിയയാണ് തലബ്ബ. തലബ്ബ തലബ്ബ എന്നുള്ളതാണ് അസിൽ, പക്ഷേ ഇഖ്തിസാറിന് വേണ്ടി, ഉച്ചാരണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തലബ്ബ എന്ന് പറയാതെ തലബ്ബ എന്ന് പറഞ്ഞത്. ഫഅൻദർതുകും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പേകുന്നു, നാരൻ നരകത്തെ തൊട്ട്, തീനെ തൊട്ട്. ആ തീന്റെ പ്രത്യേകത തലംബ എന്നാണ്, തലംബ അതെന്താണ്? ജ്വലിക്കുന്ന ജ്വാലകളുള്ള ജ്വലിക്കുന്ന തീയാണ് തതവക്കതു. നരകത്തിന്റെ പ്രത്യേകതയാണ്, നരകത്തിന് എന്തുണ്ട്? ജ്വാലകളുണ്ട്, തീന് ജ്വാല ഉണ്ടാവും, തീന് ജ്വാല ഉണ്ടാവും അല്ലേ. പക്ഷെ നരകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രത്യേകം പറയുന്നുണ്ട് നരകത്തീന്റെ ജ്വാലയെ കുറിച്ച്. നരകം അത് ജ്വാലയുള്ള, മനസ്സിലായി, ജ്വലിക്കുന്ന തീയാണ് എന്ന് പറയുന്നത്. എല്ലാ തീയിലും ജ്വല ഉണ്ടാവും, പക്ഷെ നരക തീയിന്റെ ജ്വാലയെ കുറിച്ച് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് കല്ല ഇന്നഹാ ലമ നസഅത ലിശവ തദുഉ മൻ അദ്ബറ വതവല്ല എന്നാണ്. അത് തൊലികളെ കരിക്കുന്ന, പിന്നെ അത് പിന്നെ അവിശ്വസിച്ചവരെയും അതേപോലെ പിന്തിരിഞ്ഞവരെയും ഒക്കെ ക്ഷണിക്കുന്ന പിന്നെ ലവയം എന്ന് പറഞ്ഞെങ്കിൽ, പിന്നെ ശരിക്ക് തീനെ സംബന്ധിച്ചിടത്തോളം ജ്വാല ഉണ്ടല്ലോ, ജ്വാല അതിന്റെ ഇതിൽ തീ ചൂട് കുറഞ്ഞായിരിക്കും താരതമ്യേന. നരകത്തീന്റെ ജ്വാല തന്നെ തൊലിയെ കരിക്കാനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. പിന്നെ ഇൻതലിഖു ഇലാ അബ്ദില്ലി ദി സലാസി ശുആബ് ലാ ബലീലും വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹ തർമി ബിശറിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. ലബ എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് ലഹബ്. എന്താ ലഹബ്? ലഹബും ജ്വാലയാണ്, മനസ്സിലായി, ലഹബ് ജ്വാലയാണ്. നരകത്തീന്റെ ലഹബിനെ കുറിച്ച് പറയുന്നത് ഇന്നഹ ഈ ജ്വാല ലഹബ് തെർമി ബിഷറിൻ തീപ്പൊരികളെ എടുത്തെറിയുന്നതാണ്. തീപ്പൊരികൾ, തീയിന്റെ തീപ്പൊരി എത്ര ചെറുതായിരിക്കും? തീക്കനൽ പോലെയല്ല തീപ്പൊരി, അല്ലെ? തീക്കനൽ വലുതായിരിക്കും, തീപ്പൊരി ചെറുതായിരിക്കും, അല്ലെ? അതിങ്ങനെ പിന്നെ മേത്ത് കൊണ്ടാകാതെ തന്നെ തീപ്പൊരി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത്ര സ്വാധീനമല്ല. പക്ഷെ നരകത്തീന്റെ തീപ്പൊരിയെ ലഹബ് എടുത്തെറിയുന്നതാണ്, മനസ്സിലായി. ലഹബ് എടുത്തെറിയുന്ന ആ തീപ്പൊരിയെ കുറിച്ച് പറയാണ് ഇന്നഹ തെർമി ബിഷറിൻ കൽ ഖസർ, വലിയ കൊട്ടാരങ്ങളുടെ വലുപ്പത്തിലായിരിക്കും തീപ്പൊരി. കഅന്നഹ ജിമാലത്തുൻ സുഫർ, ഒരുമിച്ച് കൂട്ടപ്പെട്ട മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകങ്ങളെ പോലെ, ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ, വലിയ ഭീകരങ്ങളായ അതേപോലെ മഞ്ഞ വർണ്ണമുള്ള തീപ്പൊരികൾ, ആ തീപ്പൊരികളെ ഈ ലഹബ് എടുത്തെറിയുന്നതാണ്, ജ്വാല എടുത്തെറിയുന്നതാണ്. അപ്പോ അതിന്റെ പിന്നെ ഗൗരവം എത്രയാണ്? ഇതറിയിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ജ്വാലയെടുത്ത് പറയുന്നത്. അപ്പൊ ജ്വാലക്കന്നെ ആ സ്വഭാവമാണെങ്കിൽ തീനെന്തായിരിക്കും? അള്ളാഹു അജിർണ മിനന്ന, അള്ളാഹു നമ്മളൊക്കെ കിട്ടുന്ന. അപ്പൊ അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ പ്രയോഗിക്കുന്നത്. ഫഅന്ദർതുക്കും, നിങ്ങൾക്ക് ഞാനിതാ മുന്നറിയിപ്പ് നൽകുന്നു. നാറൻ, തീനെ തൊട്ട്. എങ്ങനെയുള്ള തീയാണ്? തലബ്ബ, ജ്വലിക്കുന്ന, അതതിന്റെ സിഫത്താണ്, ജ്വലിക്കുന്ന, ജ്വലിച്ച് കത്തുന്ന തീയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അതിന്റെ മറ്റൊരു വിശേഷണം പറയണം, ലാ യസ്ലാഹ ഇല്ല അഷ്ക. എന്താ ലാ യസ്ലാഹ? ആ അതിൽ കിടന്നെരിയുകയില്ല. സ്വലിയ യസ്ല എന്നാണ് ക്രിയ. സ്വലിയ യസ്ല, സ്വലിയ, സ്വലിയ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നിട്ട് കത്തിയെരിയ, അതാണ് കിടന്നെരിയ എന്ന് പറയുന്നത്. ലാ യസ്ലാഹ, ഈ നാറൽ തലബ്ബയിൽ കിടന്നെരിയുകയില്ല. അതാണ് സ്വലിയ യസ്ല, കിടന്ന് കത്തിയെരിയുക. ലാ യസ്ലാഹ, ഈ നാറൻ തലബ്ബയിൽ കിടന്ന് എരിയുകയില്ല. ഇല്ലൽ അഷ്ക, ആരല്ലാതെ? ആ ഇല്ലൽ അഷ്ക, അൽ അഷ്ക എന്ന് പറഞ്ഞാല് അശ്ശഖിയു ശദീദ്, അങ്ങേയറ്റത്തെ ഭാഗ്യദോഷി, ഭാഗ്യദോഷി. ഷഖി എന്ന് പറഞ്ഞാൽ ഭാഗ്യദോഷി, അൽ അഷ്ക എന്ന് പറഞ്ഞാല് ഇസ്മു തഫ്ദീലാണ്, ഏറ്റവും വലിയ ഭാഗ്യദോഷി. ഇല്ലൽ അഷ്ക, ഏറ്റവും ഭാഗ്യം കെട്ടവനല്ലാതെ അതിൽ കിടന്നെരിയുകയില്ല. അങ്ങനെയുള്ള നാറൻ തലബ്ബയെ തൊട്ട് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആരാണ് ഈ അൽ അഷ്ക? അല്ലദി കദബ വതവല്ല, അല്ലദി, എങ്ങനെയുള്ളവനാണ് ഈ അഷ്ക? അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദി, എങ്ങനെയുള്ളവനാണ്? കദബ, അവൻ കളവാക്കി. വതവല്ല, അവൻ തിരിഞ്ഞുകളഞ്ഞു, തിരിഞ്ഞുകളഞ്ഞു, കളവാക്കുകയും തിരിഞ്ഞുകളയുകയും ചെയ്ത അൽ അഷ്ക, ഭാഗ്യദോഷി. എന്ത് കളവാക്കി? എന്താ കളവാക്കിയത്? സത്യപ്പെടുത്തേണ്ടതുണ്ടതൊക്കെ കളവാക്കിയത്. എന്തിൽ നിന്ന് തിരിഞ്ഞു? എന്തിൽ നിന്ന് തിരിഞ്ഞു? കബൂലാക്കേണ്ടത് എന്തുണ്ടോ, കബൂലാക്കേണ്ടത് എന്തുണ്ടോ, അതിൽ നിന്നൊക്കെ തിരിഞ്ഞു കളയുക. അപ്പോ തിരിഞ്ഞു കളയുകയും കളവാക്കുകയും ചെയ്ത ഭാഗ്യദോഷി, അവനല്ലാതെ അതിൽ കിടന്നെരിയുകയില്ല. ഇതാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. ഫഅൻദർതുകും നാരൻ തഖബ ലാ യസ്ലാഹ ഇല്ല അൽ അഷ്ഖ അല്ലദി കദബ വതവല്ല. طيب അപ്പൊ അതിഭാഗ്യ ദോഷിയാണിതിൽ അല്ലെ, ഏറ്റവും ഭാഗ്യഹീനനാണ് നരകത്തിൽ കിടന്നെരിയുക. അങ്ങനെയുള്ള ഒരു നരകത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പൊ ആ നരകത്തിൽ പിന്നെ മുസ്ലിമീങ്ങൾ പ്രവേശിക്കണം അള്ളാഹു തക്കട്ടനെ ഔദുബില്ല, മനസ്സിലല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ഉഴുദ്ധത്തിലിൽ കാഫിരി എന്നാണ്. ഉഴുദ്ധത്തിലിൽ കാഫിരി, നരകം ആർക്കും ഒരുക്കപ്പെട്ടതാണ്? അത് കാഫിരിയങ്ങൾക്ക് ഒരുക്കപ്പെട്ടതാണ്, കാഫിരിയങ്ങൾക്ക് ഒരുക്കപ്പെട്ടതാണ്. പക്ഷെ കാഫിരിയങ്ങൾ മാത്രമേ നരകത്ത് പോകുള്ളൂ? കാഫിരിയങ്ങൾ മാത്രമേ നരകത്ത് പോകുള്ളൂ? അല്ല, കാഫിറല്ലാത്തവരും നരകത്ത് പോകും. അപ്പോ കാഫിറിന് ഒരുക്കപ്പെട്ട, കാഫിറിനെ ശിക്ഷിക്കുവാൻ ഒരുക്കപ്പെട്ട നരകത്തിൽ ഒരു മാപ്പിള പോവുക എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ, അത് അയാളുടെ ഭാഗ്യക്കേടാണ് അറിയിക്കുന്നത്. ഭാഗ്യക്കേടാണ് അറിയിക്കുന്നത്. അത് എന്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തിന് ഒരുക്കപ്പെട്ടതായ നരകം, അതിൽ കാഫിറാണ് പോണ്ടത്. പക്ഷേ മുസ്ലിം പോകുക എന്ന് പറഞ്ഞാൽ മുസ്ലിം നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരില്ലേ, മുസ്ലിമീങ്ങളിൽ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്. അതുകൊണ്ടാണ് നരകത്തിൽ നിന്ന് പലരെയും പിന്നെ ശഫാഅത്തിലൂടെ പുറത്തെടുക്കുന്നത്, മനസ്സിലായില്ലേ. അതേപോലെ തന്നെ അവരുടെ തെറ്റു കുറ്റങ്ങൾ കഴിഞ്ഞാൽ പുറത്തെടുക്കപ്പെടുന്നതെന്നൊക്കെ പറയണില്ലേ. അപ്പോ ഒരുക്കപ്പെട്ടത് അസ്ലൻ ആർക്ക് വേണ്ടിയിട്ടാണ്? അൽ അഷ്കക്കും അതേപോലെ തന്നെ കാഫിറിനൊക്കെയാണ്. പക്ഷെ പല മുസ്ലിമീങ്ങളും അവരുടെ പിന്നെ തെറ്റുകൾ കാരണത്താൽ, കുറ്റങ്ങൾ കാരണത്താൽ ഇവരെ അനുഗമിച്ച് ഇവരുടെ ഇപ്പം എന്താണ് നരകത്തിൽ ശിക്ഷിക്കപ്പെടണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഅഊദുബില്ല. തൈബ്. ഫഅന്ദർതുകും നാറൻ തലമ്മ ലാ യസ്ലാഹ ഇല്ല അൽ അഷ്ഖ അല്ലദി കദബ വതവല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു പിന്നീട്, വസയുജന്നബുഹൽ അത്ഖ അല്ലദി യുതി മാലഹു യതസക്ക വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ. إلا ابتغاء وجه ربه الأعلى ولسوف يرضى. وسيجنبها നരകത്തിൽ കത്തുന്നവരെ കുറിച്ച് പറഞ്ഞു. ഇനി നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവരെ കുറിച്ച് അള്ളാഹു തുടർന്ന് പറയണം. സയുജന്നബുഹ, എന്താ സയുജന്നബുഹ? അതിനെ തൊട്ട് അകറ്റപ്പെടും. സ എന്നുള്ളതൊരു തഷ്ടീക്കുന്ന മാനക്കണം, അകറ്റപ്പെടുക തന്നെ ചെയ്യും എന്നൊരാശയം കിട്ടാനാണ്. ഫ്യൂച്ചറിൽ സയുജന്നബുഹ, അതിനെ തൊട്ട് അകറ്റപ്പെടും. യുജന്നബു, ജന്നബ എന്ന് പറഞ്ഞാൽ അകറ്റപ്പെടും, അകറ്റി. ജുന്നിബ, യുജന്നബു അകറ്റപ്പെടും. യുജന്നബുഹ, ഈ നാറൻ തലബയെ ജ്വലിക്കുന്ന നരകത്തെ തൊട്ട് അകറ്റപ്പെടും. സയുജന്നബുഹ എന്ന് പറഞ്ഞാല് അകറ്റപ്പെടുക തന്നെ ചെയ്യും. ആരി അൽ അത്ഖ, അൽ അത്ഖ, ആ അൽ അത്ഖ എന്ന് പറഞ്ഞാൽ അത്തഖിയു ശദീദ്, ഏറ്റവും നല്ല തഖ്വയുള്ളവൻ, ഏറ്റവും നല്ല തഖ്വയുള്ളവൻ. അൽ അത്ഖ, ഏറ്റവും നല്ല തഖ്വയുള്ളവൻ. നാറൻ തലമ, ഈ ജ്വലിക്കുന്ന നരകത്തെ തൊട്ട് അകറ്റപ്പെടും. അത്ഖ എന്ന് പറഞ്ഞാൽ തഖിയ്, തഖിയ എന്ന് പറഞ്ഞാൽ ഭക്തൻ, തഖ്വയുള്ളവൻ. അത്തഖിയു ശദീദാണ് അൽ അത്ഖ, ഏറ്റവും നല്ല തഖ്വയുള്ളവൻ. അവൻ നരകത്തെ തൊട്ട് അകറ്റപ്പെടുക തന്നെ ചെയ്യും. ഈ അൽ അത്ഖന്റെ സിഫത്ത് പറയണം, വിശേഷണം. അല്ലെങ്കിൽ എങ്ങനെയുള്ളവനാണ് അത്ഖ? യുക്തി, അവൻ നൽകുന്നു, അയാൾ നൽകുന്നു, അദ്ദേഹം നൽകുന്നു. മാലഹു, തന്റെ സ്വത്തിന്. യതസക്ക, യതസക്ക ആ സംസ്കരിച്ചുകൊണ്ട്, സംസ്കരിക്കുന്നവനായി, സംസ്കരിക്കുന്നവനായി, പോഷിപ്പിക്കുന്നവനായി, സംസ്കരിക്കുന്നവനായി തന്റെ സ്വത്തിന് അവൻ നൽകുന്നു. ആർക്ക് നൽകുന്നു? ആർക്കാ നൽകുന്നത്? അർഹർക്ക്, അർഹർക്ക്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ. വമാലി അഹദിൻ, ആർക്കുമേ ഇല്ല. ഇതാണ് മാ നമ്മൾ ആഫിയ ഇല്ല, ലി അഹദിൻ ഒരാൾക്കും വമാ ലി അഹദിൻ ഒരാൾക്കുമില്ല ഇൻദഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ അത്ഖയുടെ അടുക്കൽ നമുക്ക് വിശദീകരിക്കാം എന്നാണെന്നുള്ളത് അത്ഖയുടെ അടുക്കൽ ഒരാൾക്കും ഇല്ല മിൻ നിഅമത്തിൻ മിൻ നിഅമത്തിൻ യാതൊരു അനുഗ്രഹവും യാതൊരു പുണ്യവും മിൻ നിഅമത്തിൻ യാതൊരു അനുഗ്രഹവും ഇല്ല മിൻ നിഅമത്തിൻ എന്നാല് മിൻ എന്നാ സായുധത്താണ് യാതൊരു എന്നുള്ള അർത്ഥത്തിൽ മിൻ നിഅമത്തിൻ യാതൊരു നിഅമത്തും ഇല്ല എങ്ങനെ തുജിസ പ്രതിഫലമായി നൽകപ്പെടുമാറ് ജസ ആയി നൽകപ്പെടുമാറ് തുജിസ എന്ന് പറഞ്ഞാൽ പ്രതിഫലമായി നൽകപ്പെടും വിധം എന്റെ ഉദ്ദേശം മനസ്സിലാകുമ്പോ ഇൻഷാല്ലാ അത് ഒന്നുകൂടി വ്യക്തമാവും വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജിസ പ്രതിഫലം നൽകപ്പെടുമാറ് യാതൊരു അനുഗ്രഹവും അദ്ദേഹത്തിങ്കൽ ഒരാൾക്കുമില്ല ഇവിടെ ഈ വസയജന്നബുഹൽ അത്ഖ അല്ലദി യുതി മാലഹു യതസക്ക വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഈ ആയത്ത് ഇറങ്ങുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ വിഷയത്തിലാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത് എന്നത് ഏറെക്കുറെ മുഫസ്സിരീങ്ങൾ ഐക്യപ്പെട്ട വിഷയമാണ് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ പേരിൽ വിഷയത്തിൽ ഈ ആയത്തുകൾ ഇറങ്ങാൻ കാരണം എന്ത് അബൂബക്കർ റളിയല്ലാഹു തആലന്ഹു തന്റെ സ്വത്ത് അത് യഥേഷ്ടം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വിനിയോഗിക്കണ്ടായി മനസ്സിലായേ അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആലന്ഹു അടിമകളെ മോചിപ്പിച്ചു കാരണം അടിമകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരുടെ യജമാനന്മാർ ഈ അടിമകളെ പീഡിപ്പിക്കാൻ തുടങ്ങി അത് അതിദാരുണമായ രീതിയിൽ പീഡിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അടിമകൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലന്ഹു യജമാനന്മാരെ ചെന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു അടിമകളെ വിലക്ക് വാങ്ങി അവർ പറയുന്ന വില നൽകിയിട്ട് വിലക്ക് വാങ്ങിയിട്ട് മോചിപ്പിച്ചു മനസ്സിലായ ബിലാൽ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ബിലാൽ മനസ്സിലായേ ബിലാൽ ബനു ജമാഹിന്റെ അടിമയായിരുന്നു ബനു ജമാഹ് എന്ന് പറയുന്ന ഖുറൈശി ഉപഗോത്രത്തിന്റെ അടിമയായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫായിരുന്നു ബിലാലിന്റെ യജമാനൻ മനസ്സിലായ ബിലാൽ അതേപോലെ തന്നെ നഹദിയ അതേപോലെ സുന്നൈറ ഉമ്മു ഉബൈസ് അതേപോലെ ജാരിയത്ത് ബനീ മുഅമ്മൽ പിന്നെ ആമിർ ഇബ്നു ഫുഹൈറ ഇങ്ങനെ കുറെ അടിമകളുണ്ട് വേറെ അടിമകളുണ്ട് ഇവരൊക്കെ ഇസ്ലാമിൽ വന്നു നബിസ്ലാസ്ല മതങ്ങളെ കേട്ട് അവർ ഇസ്ലാമിൽ വന്നു ഇവരുടെയൊക്കെ സീതന്മാർ ഭയങ്കര പീഡനം അവർക്ക് താങ്ങാനാകുന്നതിലപ്പുറം പീഡനം അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല ഇവരൊക്കെ യജമാന്മാർ ചെന്നിട്ട് ഇവരെ കണ്ട ഉമയ്യ ബിലാൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമയ്യയും ഉമയ്യത്ത് ബിൻ ഖലഫാണ് ബിലാലിന്റെ സയ്യിദ് അതേപോലെ അബൂ ജഹലും അബൂലഹബും ഇവരൊക്കെ കൂടി ബിലാലിനെ ആക്രമിക്കാണ് അതിദാരുണമായ മർദ്ദനം അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല ചെന്നിട്ട് ഉമയ്യയോട് സംസാരിക്കാണ് അപ്പോ ഉമയ്യ പറയാണ് പിന്നെ ബിലാലിനെ വാങ്ങാൻ അപ്പൊ ഉമയ്യ പറയാണ് ഒരു ഊക്കിയക്ക് അല്ല അഞ്ചു ഊക്കിയക്ക് പിന്നെ അബൂബക്കർ വാങ്ങി അഞ്ചു ഊക്കിയ എന്ന് പറഞ്ഞാല് 200 ദിർഹമിന് ബിലാലിനെ വാങ്ങി അബൂബക്കർ റളിയല്ലാഹു മനസ്സിലായില്ലേ അതിട്ട് ഉമയ്യ പറയാണ് അബൂബക്കർ പിന്നെ ബിലാൽ ലാ ഖൈറഫി ഒരു ഗുണമല്ല നന്മയില്ല ഒരു ഊക്കിയക്കാണെങ്കിലും ഞാൻ വിൽക്കും എന്നാണ് ആര് പറഞ്ഞത് ഉമയ്യ പറഞ്ഞത് അപ്പൊ അബൂബക്കർ റളിയല്ലാഹു പറയണം 100 ഊക്കിയ പറഞ്ഞാലും ഞാൻ വിലക്ക് വാങ്ങും 100 ഊക്കിയ നീ പറഞ്ഞാലും ഉമയ്യ ബിലാലിനെ ഞാൻ വിലക്ക് വാങ്ങും എന്ന് പറഞ്ഞാണ് അബൂബക്കർ റളി അള്ളാഹു തആല ബിലാലിനെ മോചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഉമർ റളി അള്ളാഹു തആല പറയുന്നത്, അബൂബക്കർ സയ്യിദുന ആതക സയ്യിദന, അബൂബക്കർ ഞങ്ങളുടെ സയ്യിദാണ്, ആതക സയ്യിദിന ഞങ്ങൾ സയ്യിദന, അബൂബക്കർ ഞങ്ങളുടെ സയ്യിദായ ബിലാലിനെ മോചിപ്പിച്ചു എന്ന് പറയുന്നു. മനസ്സിലല്ലേ? ഇതേപോലെ ഈ നഹദിയെയും അവർക്കൊരു മകളുമുണ്ട്. മനസ്സിലല്ലേ? നഹദിയെയും അവർക്കൊരു മകളുമുണ്ട്. ഈ അവര് ബനു അബ്ദുദ്ദാറിന്റെ ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽ ഒരു പെണ്ണിന്റെ ഒരു പിന്നെ പണക്കാരിയുടെ അടിമകളായിരുന്നു അവര്. മനസ്സിലേ? അബൂബക്കറിനു പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചു നടത്ത അവര് ആ പിന്നെ യജമാനത്തെ അവരെ ഭയങ്കര പീഡിപ്പിക്കാണ്. അതറിഞ്ഞ അബൂബക്കറിനു ചെന്നിട്ട് പറഞ്ഞ അവരെ തരാൻ പറഞ്ഞു. അപ്പോ പിന്നെ ആ സ്ത്രീ സമ്മതിച്ചു. അപ്പോ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഈ അടിമകൾ നഹദിയെയും അവരുടെ മകളും ഇങ്ങനെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് മാവ് തെരപ്പെടുത്തണം. അപ്പോഴാണ് അബൂബക്കറിനു എന്ത് ചെയ്യുന്നത്, അവരെ വാങ്ങിയത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഇവരെ വാങ്ങി. വാങ്ങിയിട്ട് അബൂബക്കർ പറഞ്ഞു, ഇനി നിങ്ങൾ മാവ് കഴക്കേണ്ടത് അവിടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോ ഈ സ്ത്രീകൾ പറഞ്ഞത് കാണാൻ സാധിക്കും ചരിത്രത്തിൽ, അബൂബക്കർ ഞങ്ങള് പിന്നെ ഏതായാലും ഒരു ജോലി ഏറ്റതല്ലേ, അത് തീർത്തിട്ട് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ആ ജോലി തീർത്ത് അതവരെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഈ നഹദിയെയും മകളും അബൂബക്കറിന്റെ കൂടെ അവർ മോചിതരായി വന്നു എന്നാണ്. അതേപോലെ സുന്നൈറ, ഉമു ഒബൈസ് ഇവരൊക്കെ അബൂബക്കറിനു അവരുടെ യജമാനൻ. ജാരിയത്ത് ബനി മുഅമ്മൽ, ഇത് ഉമർ പിന്നെ ബനു അദീന്റെ ബനു അദീ ഗോത്രം, ഉമർ റളിയല്ലാഹുവിന്റെ ഗോത്രം, അതിന്റെ ഒരു ഉപഗോത്രമാണ് ബനു മുഅമ്മൽ. ആ ഗോത്രത്തിൽ ഒരടിമയായിരുന്നു ഉമർ. അന്ന് സ്ട്രോങ് ആണ് ഇസ്ലാമിനെതിരിൽ. മനസ്സിലല്ലേ? ഉമർ ഇവരെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആലനു ഈ മഹദിയെ അവരിൽ നിന്ന് വാങ്ങുന്നത്. അതേപോലെ തന്നെ വേറെയും പിന്നെ ആളുകളെ അബൂബക്കർ റളിയല്ലാഹു മോചിപ്പിച്ചത് കാണാൻ സാധിക്കും. എത്ര മാത്രം എന്ന് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വാപ്പ അബു ഖുഹാഫ, ഉസ്മാൻ അബു ഖുഹാഫ മകനോട് പറയുന്നുണ്ട്, മകനെ നീ പിന്നെ ഈ കഷ്ടപ്പാട് നമ്മൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മക്കയിൽ കഷ്ടപ്പാടാണ്, പ്രയാസമാണല്ലോ, ഖുറൈശികൾ ഒന്നായിട്ട് എതിർക്കാണ്. അപ്പൊ നീ ഈ അടിമകളെ മോചിപ്പിക്കുന്നതിന് പകരം ഈ കാശൊക്കെ ചെലവാക്കിയിട്ട് അത് കാശ് നീ ഈ പിന്നെ ഇവർക്ക് കൊടുക്കണമെങ്കിൽ, നിങ്ങളെ എതിർക്കുന്നവർക്ക് കൊടുക്കണമെങ്കിൽ അവർ നിങ്ങൾക്കോട് ചെയ്യുന്ന ദ്രോഹം കുറച്ച് കിട്ടും. അതുകൊണ്ട് ഇവരെ മോചിപ്പിച്ചിട്ട് എന്ത് കാര്യം, ആ കാശ് നിങ്ങൾ ഈ ഖുറൈശികൾക്ക് കൊടുത്താലും എന്ന് പറയുന്നുണ്ട്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു പറയുന്നത് അബത്തി ഇനി ഉരീദ് മാ ഉരീദ് എന്ന് പറഞ്ഞാൽ ഇനി ഉരീദ് മാ ഇന്ദല്ല എന്ന അർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു വാപ്പനോട് പ്രതികരിക്കുകയും അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്വത്ത് മുഴുവൻ ചില ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം 40,000 ദീനാർ അല്ലെങ്കിൽ 40,000 ദിർഹം ഒക്കെ അബൂബക്കർ റളിയല്ലാഹുവിനു ഈ അടിമകളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടും ചെലവഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വന്തം സ്വത്ത് പോലെയായിരുന്നു അബൂബക്കർ അള്ളാഹുന്റെ സ്വത്ത് ചെലവഴിച്ചിരുന്നത് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിക്കടി സഹാബത്തിനെ ഉണർത്തിയിട്ടുണ്ട്, ഇന്ന അമന്നന്നാസ് ബി സുഹ്ബത്തിഹി വമാലിഹി അബൂബക്കർ. അതല്ലേ, സ്വത്ത് കൊണ്ടും സഹവാസം കൊണ്ടും എനിക്ക് ഏറ്റവും അനുഗ്രഹമായി വർത്തിച്ചത് അബൂബക്കറാണ്, അബൂബക്കറാണ് സ്വത്ത് കൊണ്ടും സഹവാസം കൊണ്ടും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായി പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായാലും അബൂബക്കർ റളിയല്ലാഹു തആലാനു, ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കിവിടെ വിശദീകരിക്കാണ്ട്, പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആലാനു ഇങ്ങനെ കണ്ടോ തന്റെ സ്വത്ത് മനസ്സിലായില്ലേ, അത് പിന്നെ ചെലവഴിക്കണം, അല്ലത് യുക്തി മാലഹു യതസക്ക, ഇങ്ങനെ ചെലവഴിക്കുമ്പോ ഖുറൈശികൾ പറയാൻ തുടങ്ങി, ഈ അടിമകളെ മുഴുവൻ കാശു എടുത്തിട്ട് അബൂബക്കർ മോചിപ്പിക്കുന്നത് ഇവരിലൂടെ എന്തോ ലാഭം പ്രതീക്ഷിച്ചിട്ടാണ്, ഇവരിലൂടെ എന്തോ ലാഭം പ്രതീക്ഷിച്ചിട്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, അതായത് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ അടിമകളെ മോചിപ്പിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ അടിമകൾ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ ഇന്നത്തെ കപാലത്തിന്റെ മാതിരി കാശ് ഉണ്ടെന്ന് കൊടുക്കും. അതേപോലെ തന്നെ ബിസിനസ് നടത്തിയിട്ട് ബിസിനസ് പൈസ ഉണ്ടെന്ന് കൊടുക്കും. അപ്പൊ ഈ ഒരു പിന്നെ ലാക്ക്, അതേപോലെ തന്നെ അടിമകൾ അവിടുന്ന് മോചിതരായി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, വേല ചെയ്യും. അപ്പൊ ഖുറൈശികൾ അത് പറയാൻ തുടങ്ങി, അബൂബക്കറിന് എന്തൊക്കെയോ ചില കാര്യലാഭങ്ങൾ ഇവരിലൂടെയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മോചിപ്പിക്കുന്നത്, ഇത്ര പൈസ ചെലവാക്കിയെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ മഹാനായ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു തആലാനുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ അദ്ദേഹത്തിന്റെ പക്ഷത്തിൽ സംസാരിക്കുകയാണ്. അവർക്ക് മറുപടിയായിട്ട് എന്താ പറയുന്നത്, അബൂബക്കർ റളിയല്ലാഹു തആലാനു യുക്തി മാലഹു തന്റെ സ്വത്ത് നൽകുന്നുണ്ട്. എന്തിനാണ് നൽകുന്നത്, യതസക്ക, അദ്ദേഹം സംസ്കൃതനാകാൻ. മനസ്സിലായി? അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹം സംസ്കൃതനാകാൻ, പരിശുദ്ധനാകാൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വത്ത് വളരാൻ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. അതേപോലെ വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ, വമാലി അഹദിൻ, ഒരാൾക്കും ഇല്ല, മോചിപ്പിക്കപ്പെട്ട ഒരാൾക്കുമേ ഇല്ല. ഇന്ദഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ മിൻ നിഅമത്തിൻ യാതൊരു പുണ്യവും തുജ്സ പ്രതിഫലം നൽകപ്പെടുമാറുണ്ട്. അപ്പൊ ഇവരൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിനാൽ മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മനസ്സിലായില്ലേ, പിന്നെ ഇവരൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിന് ചെയ്ത എന്തെങ്കിലും റളിയല്ലാഹുവിനോട് ചെയ്ത എന്തെങ്കിലും സേവനത്തിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും ഒരു കൂലി കൊടുക്കാനോ പ്രതിഫലം നൽകാനോ ആ വിധം ഒരാളും ഇല്ല എന്ന് പറയണം. അബൂബക്കർ റളിയല്ലാഹുവിന് ഇവരെ മോചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇതിനു വേണ്ടി മാത്രമാണ്, യതസക്ക. അല്ലാതെ ഇവരൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിനോട് എന്തെങ്കിലും ഒരു പുണ്യം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പുണ്യം ഇനി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ ആരെയും ചെയ്തിട്ടില്ല, മോചിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പുണ്യം പ്രതിഫലം നൽകപ്പെടുവാൻ മാത്രം ഒരാൾക്കും ആരോടില്ല, അബൂബക്കർ റളിയല്ലാഹുവിനോടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ മനസ്സിലായി ഈ ആയത്തിന്റെ ഉദ്ദേശം മനസ്സിലായോ? വമാലി അഹദിൻ ഒരാൾക്കുമില്ല, ഇന്ദഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ മിൻ നിഅമത്തിൻ ഒരു അനുഗ്രഹവും ഒരു പുണ്യവും തുജ്സ പ്രതിഫലം നൽകപ്പെടുമാറ്. പിന്നെന്തിനാണ് അബൂബക്കർ റളിയല്ലാഹു മോചിപ്പിച്ചത്? അത് ഒന്ന് യതസക്ക, പിന്നെ ഇല്ല ബുതിഗാ വജ്ഹി റബ്ബിഹിൽ ആല. ഇവിടെ ഇല്ല ലാക്കിൻ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ എന്തിനാണ് മോചിപ്പിച്ചത് അത് പറയാണ്. ഇല്ല ബുതിഗാ വജ്ഹി റബ്ബിഹിൽ ആല ഇല്ല എന്ന് പറഞ്ഞാൽ ലാക്കിൻ, എന്നാൽ അദ്ദേഹം ഇവരെയൊക്കെ മോചിപ്പിച്ചത് അല്ലെങ്കിൽ ഈ സ്വത്തുക്കളെ ചെലവഴിച്ചത് ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ ആല. എന്താ ഇബ്തിഗാ? ഇബ്തിഗാ എന്ന് പറഞ്ഞാല് പിന്നെ ഉൽക്കടമായി ആഗ്രഹിക്കുക എന്നാണ്. ഉൽക്കടമായി ആഗ്രഹിക്കുക. ബഗ എന്ന തലബ അന്വേഷിച്ചു, ആഗ്രഹിച്ചു അന്വേഷിച്ചു. ഇബ്തിഗ എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി അന്വേഷിച്ചു എന്നർത്ഥം. അതിനാണ് ഇബ്തിഗ എന്നുണ്ടായത്. പ്രിയാദാദു ഇല്ല ഇബ്തിഗ വജ്ഹി റബ്ബിൽ ആല. ആല എന്ന് പറഞ്ഞാൽ അത്യുന്നതൻ, മേലായ, അത്യുന്നതൻ, അത്യുന്നതനായ തന്റെ റബ്ബിന്റെ വജ്ഹിനെ ഇബ്തിഗ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, തേടുക, തേടുക, ആഗ്രഹിക്കുക. അപ്പോ ഇല്ല ഇബ്തിഗ വജ്ഹി റബ്ബിൽ ആല അത്യുന്നതനായ തന്റെ റബ്ബിന്റെ വജ്ഹിനെ തേടിക്കൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും മാത്രമാണ് യുക്തിമാലവ് അദ്ദേഹം തന്റെ സ്വത്ത് നൽകുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വജ്ഹി റബ്ബിഹി എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹി. എന്താ ഈ അള്ളാന്റെ വജ്ഹി? അള്ളാന്റെ വജ്ഹി എന്താ? അള്ളാഹുവിന്റെ വജ്ഹി എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ തിരുമുഖമാണ്, അല്ലെങ്കിൽ അള്ളാന്റെ പ്രതിഫലമാണ്. വജ്ഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതിയാണ്, പ്രതിഫലമാണ്. അതേപോലെ തന്നെ അള്ളാന്റെ വജ്ഹുവാണ്. മനസ്സിലായോ? ഇവിടെ രണ്ട് വജ്ഹി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വജ്ഹുണ്ട് അല്ലെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് തിരുമുഖണ്ട്, അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹുവിനൊരു തിരുമുഖണ്ട്. അത് അഹ്ലു സുന്നത്ത് സ്ഥിരീകരിക്കുന്നവരാണ്. കാരണം എന്താ? പിന്നെ പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട വിശ്വാസികൾ അന്ത്യനാളില് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണം എപ്പോഴാ? ആ അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കുമ്പോഴാണ്. അപ്പൊ അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കുക എന്നുള്ളതുണ്ട്. മനസ്സിലായോ? അതേപോലെ തന്നെ വജ്ഹിനെ അള്ളാഹുവിന്റെ പ്രീതി പൊരുത്തം എന്നും അർത്ഥമുണ്ട്. ഇവിടെ രണ്ടർത്ഥം വെക്കാം, അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ തിരുമുഖം, രണ്ടർത്ഥം വെക്കാം. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ പ്രീതി എന്ന അർത്ഥം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ യഥാർത്ഥ മുഖത്തെ നിഷേധിച്ചുകൊണ്ടല്ല. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ചിലര് അള്ളാഹുവിന്റെ പ്രീതി എന്ന അർത്ഥം വെക്കുമ്പോ അള്ളാഹ്ക്ക് മുഖം എന്ന സിഫത്ത് വിശേഷണം ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്ത് വജീഹ് എന്നുള്ളവർക്കൊക്കെ എന്ത് ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി എന്ന അർത്ഥം വെച്ച്. അത് ശരിയല്ല. വജീഹിന് ശരിയാണ് ഭാഷയിൽ എന്ത് ചെയ്യ പ്രീതി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പിന്നെ തൃപ്തി എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. പക്ഷെ അത് എന്തു എങ്ങനെയാവരുത്? അള്ളാഹുവിന്റെ വജീഹിനെ വജീഹ് എന്നുള്ളൊരു വിശേഷണം, മുഖം എന്നുള്ളൊരു വിശേഷണം അള്ളാഹ്ക്ക് നിഷേധിച്ചുകൊണ്ടാകാൻ പാടുള്ളതല്ല. അശ്അരികളെ പോലുള്ളതായ അതേപോലെ ബിദഅഈ കക്ഷികൾ അവര് വജീഹ് എന്നുള്ളവർക്കൊക്കെ എന്ത് ചെയ്ത് അർത്ഥം വ്യാഖ്യാനിച്ചു നൽകി. അവർ വ്യാഖ്യാനിക്കാൻ കാരണം അവർ പറഞ്ഞ അള്ളാഹ്ക്ക് ഇങ്ങനെ ഈ തരം വിശേഷണങ്ങൾ ഉണ്ടെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് എല്ലായിടത്തും എന്ത് ചെയ്ത് അവർ പ്രീതി എന്നർത്ഥം പറഞ്ഞു. അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം അവർ വജിഹി എന്നുള്ളവർ ചിലയിടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീതി എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അർത്ഥം കൊടുത്തപ്പോഴും അവരെന്ത് സ്ഥിരീകരിച്ചിട്ടാണ്, അള്ളാഹുവിന്റെ യഥാർത്ഥ വജിഹിനെ സ്ഥിരീകരിച്ചുകൊണ്ടാണ്. അതാണ് ബിദഅകളും അഹ്ലു സുന്നയും തമ്മിലുള്ളതായ വ്യത്യാസം. ഇത്തരം സ്ഥലങ്ങളിൽ, വിശുദ്ധ ഖുർആൻ ഇത്തരം സ്ഥലങ്ങളിൽ വജിഹിന് പ്രീതി എന്ന് അർത്ഥം കൊടുത്ത് കാണാൻ സാധിക്കും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ. അപ്പൊ കണ്ട അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ യഥാർത്ഥം വ്യാഖ്യാനിച്ചിട്ട് എന്ന് പറയും. യഥാർത്ഥത്തിൽ വജിഹിന് ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട്, മനസ്സിലായല്ലേ, അതിൽ നിഷ്കാലൊന്നുമില്ല, അങ്ങനെ ഭാഷയിൽ അർത്ഥം കൊടുക്കാം. പക്ഷെ അതെന്താവരുത്, അള്ളാന്റെ സിഫത്തിനെ നിഷേധിച്ചു കൊണ്ടാവരുത്, മനസ്സിലായത്. ബിദഅഈ കക്ഷികൾ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വിശേഷണം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, എല്ലായിടത്തും പ്രീതി എന്ന് അർത്ഥം കൊടുത്ത്. അത് തെറ്റാണ്, അത് തെറ്റാണ്. അപ്പൊ ഇവിടെ റബ്ബിന്റെ വജീഹിനെ കാണിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ അർത്ഥം പറഞ്ഞാൽ മതി, റബ്ബിന്റെ വജീഹിനെ കാണിച്ചുകൊണ്ട്. അത് അള്ളാഹിന്റെ പ്രീതിയാണെങ്കിൽ പ്രീതി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തിരുമുഖ ദർശനമാണ് എങ്കിൽ അത്. അള്ളാഹുവിന്റെ ഒരു വിശേഷനാണ് അള്ളാഹു ആരാണ്, അള്ളാഹു അൽ ആലയാണ്. എന്താ അള്ളാഹു അൽ ആല എന്ന് പറഞ്ഞ, അള്ളാഹു അത്യുന്നതനാണ്. എങ്ങനെയാ അള്ളാഹു അത്യുന്നതൻ? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കൊണ്ടും അത്യുന്നതനാണ്. അള്ളാഹ്ക്ക് സത്തല്ലേ, അള്ളാഹ്ക്ക് സാത്തില്ലേ, സത്തുണ്ട് അല്ലേ. അള്ളാഹ് ഊർജ്ജരൂപല്ല, പിന്നെ അള്ളാഹ്ക്കൊരു ഉണ്മുണ്ട്, അള്ളാഹ്ക്കൊരു ഉണ്മുണ്ട്. അതാണ് അള്ളാന്റെ സാത്ത്. അള്ളാഹു കേവലം ഊർജ്ജമല്ല, അങ്ങനെയാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു എല്ലായിടത്തും ഇങ്ങനെ സർവ്വവ്യാപിയായി എല്ലായിടത്തും അല്ലണ്ട് എന്നാണ്. അപ്പൊ അള്ളാഹു ഒരു കേവലം ഒരു ഊർജ രൂപമാണ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത്. അങ്ങനെയല്ല, അള്ളാഹുക്ക് ഒരു ഉണ്മുണ്ട്, അതാണ് സാത്ത്. അതേപോലെ ആ സാത്ത് കൊണ്ട് അള്ളാഹു എല്ലാവരുടെയും മീതയാണ്, അള്ളാഹു എല്ലാവരുടെയും മീതയാണ്. അവന് വാനങ്ങൾക്കുപരിയിൽ ആർഷിന്റെ മീതയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന് നാമങ്ങളുണ്ട് അല്ലേ, അള്ളാഹ്ക്ക് പേരുകളുണ്ട്. ആ പേരുകൾ നമ്മളെ പേരുകൾ പോലെയാണോ? അല്ല. പിന്നെയോ അള്ളാഹുവിന്റെ പേരുകളൊക്കെ ഹുസ്നയാണ്. വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹിന്റെ പേരുകളൊക്കെ എന്താണ്, അത്യുന്നതമായ പേരുകളാണ്, ഉന്നതമായ അർത്ഥങ്ങളും തേട്ടങ്ങളും ഉള്ള നല്ല പേരുകളാണ്. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് വിശേഷണങ്ങളുണ്ട്, സിഫാത്ത് അല്ലേ, അള്ളാഹ്ക്ക് വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളൊക്കെ അത്യുന്നതാണ് അല്ലേ, നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ അള്ളാഹ് കാണുന്നില്ലേ, നമ്മളും കാണുന്നുണ്ട്. നമ്മളുടെ കാഴ്ച അള്ളാഹിന്റെ കാഴ്ച ഒരുപോലെ അല്ല. പിന്നെയോ അള്ളാഹിന്റെ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അടുത്തത് അകന്നത് വ്യത്യാസമല്ല, ചെറുത് വലുത് വ്യത്യാസമല്ല, കടുത്തത് നേർത്തത് വ്യത്യാസമല്ല, ദൂരെ അടുത്തത് അങ്ങനത്തെ ഒന്നും വ്യത്യാസമല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വതആല ദൂരെയുള്ളതും അടുത്തതും ഒക്കെ ഒരുപോലെ കാണും. മറഞ്ഞത് തെളിഞ്ഞത് ഇങ്ങനെ ഒളിഞ്ഞത് ഇതൊന്നും വ്യത്യാസമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല കാണും. അപ്പൊ അള്ളാഹിന്റെ സിഫാത്തുകളും എന്താണ്, അല്ലാലയാണ്, അത്യുന്നതാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ അഫ്ആൽ പ്രവൃത്തികൾ, അള്ളാഹ്ക്ക് പ്രവൃത്തികളുണ്ട്, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തികളുണ്ട്. അള്ളാഹു സൃഷ്ടിക്കുന്നു, അള്ളാഹു ജീവിപ്പിക്കുന്നു, അള്ളാഹു മരിപ്പിക്കുന്നു, ഒക്കെ നല്ല പ്രവൃത്തികളല്ലേ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും എന്താണ്, ഉന്നതനാണ്, അത്യുന്നതനാണ്. അള്ളാഹു അലിയാണ്, അള്ളാഹു അൽ ആലയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുതആൽ, മുതആൽ എന്നാൽ അതേ അർത്ഥത്തിലാണ്, അത്യുന്നതനാണ്. എങ്ങനെ അത്യുന്നതൻ? അള്ളാഹുവിന്റെ സത്ത കൊണ്ട് അള്ളാഹു എല്ലാവരുടെയും മീതയാണ്, അവൻ വാനങ്ങൾക്കുപരിയിൽ അർശിന് മീതയാണ് അവന്റെ സത്ത കൊണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ അത്യുന്നതമാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത്യുന്നതമാണ്, അള്ളാഹിന്റെ പ്രവൃത്തികളും എന്താണ്, അത്യുന്നതമാണ്. മനസ്സിലായോ? അതാണ് പിന്നെ അൽ ആല എന്നുള്ള വിശേഷണത്തിന്റെ തേട്ടം. ഇനി അപ്പോ ഇവിടെ വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ ഇല്ല ബിദിഗ വജ്ഹി റബ്ബിഹിൽ ആല, പ്രതിഫലം നൽകപ്പെടുമാറ് അബൂ അദ്ദേഹത്തിന്റെ അടുക്കൽ യാതൊരാൾക്കും യാതൊരു പുണ്യവുമില്ല, പുണ്യമല്ല. അദ്ദേഹം തന്റെ സ്വത്ത് ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇല്ല ബിദിഗ വജ്ഹി റബ്ബിഹിൽ ആല, അത്യുന്നതനായ തന്റെ റബ്ബിന്റെ വജിഹിനെ കാംക്ഷിച്ചുകൊണ്ടാണ്. ഇത് ഈ ആയത്തുകളുടെ അവതീർണത, ഇനി വലസോഫ യർബ എന്നുള്ളതടക്കമുള്ള ആയത്തുകളുടെ അവതീർണത, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ വിഷയത്തിലാണ്. മനസ്സിലായി? ഏറെക്കുറെ മുഫസ്സിരീങ്ങൾ ആ വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ട്, അബൂബക്കറിന്റെ വിഷയത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹുവിനെ പോലെ ഈ സ്വഭാവങ്ങൾ വഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ മഹത്വമുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിനെ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ആയത്തുകളുടെ അവതീർണതയെങ്കിലും അദ്ദേഹത്തെ അനുകരിച്ച് ജീവിക്കുന്നവരുണ്ടാവും, അല്ലെ, അനുഗമിച്ച് ജീവിക്കുന്നവരുണ്ടാവും. അവർക്കും ഈ പുണ്യം ഉണ്ടാവും, അവർക്കും ഈ പുണ്യം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരാളെ എടുത്ത് ഉദ്ധരിക്കുന്നത് എന്തിനാ? അതിൽ പരിഗണിക്കപ്പെടുന്ന പ്രഥമനും പ്രധാനിയും ആരാണ്? അദ്ദേഹമാണ്. അതേസമയം അദ്ദേഹത്തെ അനുഗമിച്ച് ജീവിക്കുന്നവർക്കും ഇതേ മഹത്വവും പുണ്യവും ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഒരു വിശേഷണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അബൂബക്കറിന് കുറെ വിശേഷണമുണ്ട്, കുറെ വിശേഷണമുണ്ട്. അതാണെന്ത്? അതിലൊന്നാണ് അൽ അത്ഖ എന്നുള്ളത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസയുജന്നബുഹ അൽ അത്ഖ. അള്ളാഹു സുബ്ഹാനഹു വതആല അബൂബക്കർ എന്ന് പറഞ്ഞില്ല, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സിഫത്താണ് പറഞ്ഞത്. അദ്ദേഹം അതിഭക്തനാണ്, അത്തഖിയു ശദീദ്, അങ്ങേയറ്റം തഖ്വയുള്ളവനാണ് എന്ന്. അപ്പോ പിന്നെ എന്താണ് അബൂബക്കർ റളിയല്ലാഹുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ പ്രതിപാദിച്ചിട്ട് ഈ വചനങ്ങൾ ഇറക്കിയത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരെന്താ? എന്താ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര്? അബൂബക്കർ അല്ല, അത് വിളിപ്പേരാണ്. സിദ്ദീഖോ തൈ ബക്കർ എന്ന് പറഞ്ഞെങ്കിൽ ഈ പിന്നെ പിന്നെ മധ്യപ്രായത്തിലുള്ള ഈ കുതിര ഒട്ടകങ്ങൾക്കാണ് പറയാം ബക്കർ. മനസ്സിലായി? അബൂബക്കർ എന്ന് അബൂബക്കറിന് വിളിപ്പേരാണ്. അദ്ദേഹം പിന്നെ ഒരു നായകനായിരുന്നു, അദ്ദേഹം ഒരു നായകനായിരുന്നു. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അബൂബക്കർ എന്ന വിളിപ്പേര്. അബൂബക്കർ റളിയല്ലാഹു തആലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ളയാണ്. പേര് അബ്ദുള്ള, അബ്ദുള്ളയാണ്. അദ്ദേഹത്തിന് കുറെ വിളിപ്പേരുണ്ട്. അതിൽ ഒന്നിപ്പോ നമ്മളിവിടെ എഴുതി, എന്താ? അൽ അത്സഖ. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണത്. പിന്നൊരു പേരെന്താ? അസിദ്ദീഖ്. അസിദ്ദീഖ്. പിന്നൊരു പേരെന്താ? പിന്നൊരു പേരെന്താ? ഫറൂഖ് ഉമർ അല്ലേ. അൽ അതീഖ്. അൽ അതീഖ്. പിന്നെ അബൂബക്കറുതാ? അബൂബക്കർ, അബാബക്കർ. അത് അബൂബക്കർ, അബു എന്നുള്ളത് അത് ചില സന്ദർഭത്തിൽ അബി ബക്കർ പറയും, ചില സമയത്തിൽ അബാബക്കർ എന്ന് പറയും. ഇത് അസ്മാഉൽ ഹംസയിൽ പെട്ടതാണ്. അബു എന്നുള്ളത് അസ്മാഉൽ ഹംസ എന്ന് പറയും. അബുൻ, അഹുൻ, ഹമുൻ, ഫു, ദു എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിന് അസ്മാഉൽ ഹംസ എന്നാ പറയാം. അതിന് പിന്നെ അറബി വ്യാകരണത്തിൽ റഫ് വാവ് കൊണ്ട്, നസ്ബ് അലിഫ് കൊണ്ട്, ജറ് യാവ് കൊണ്ട് എന്ന് പറയും. പിന്നെ അബു, അബ, അബി എന്നുള്ളത് അതിന് വരുന്നതാണ്. പിന്നെ അൽ അതീഖ്. പിന്നെ ഒരു പേര് അസ്സാഹിബ്. എന്താ അസ്സാഹിബ് എന്ന് പറയാൻ കാരണം? അസ്സാഹിബ് എന്ന കൂട്ടുകാരനാണ്. എന്തുകൊണ്ടാണ് ഈ കൂട്ടുകാരൻ പേരിട്ട്? ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹവസിച്ചത് കൊണ്ട്. ഇത് ഖുൽ ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. സ്വാഹിബ്, മനസ്സിലായില്ലേ? പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റക്ക് സമയമായപ്പോ പിന്നെ സാധാരണ പതിവില്ലാത്ത ടൈമിൽ വന്നു എന്നാണ് ആയിഷ ഉമ്മ പറയാണ്. റസൂലുള്ള വീട്ടിൽ സന്ദർശകനാണ്, പക്ഷെ നട്ടുച്ചക്കൊന്നും വരൂല. ഒരു ദിവസം നട്ടുച്ചക്ക് വന്ന്, അപ്പോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞ് പിന്നെ സ്ത്രീകളെ പുറത്തുനിന്ന് മാറ്റാൻ പറഞ്ഞു, ഉള്ളിലേക്ക് മാറ്റാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ നിങ്ങളുടെ കുടുംബം തന്നെയാണ് ഇവിടെയുള്ളത് എന്ന് ആയിഷമ്മയെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി പിന്നെ അബൂബക്കർ എന്നുള്ളതിനോട് പറഞ്ഞു, അബൂബക്കർ എനിക്ക് എനിക്ക് നമുക്കല്ല എനിക്ക് ഹിജറക്ക് സമ്മതം തന്നിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു, ഹിജറ പോകാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്സുഹ്ബത്ത് യാ റസൂലല്ലാഹ്. അസ്സുഹ്ബത്ത്, പിന്നെ നിങ്ങളോടത്തുള്ള പിന്നെ കൂട്ട്, സഹവാസം അതെനിക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതെ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുണ്ടായിരുന്നു, കരയുകയുണ്ടായിരുന്നു റസൂലിനോട് കൂട്ടുകാരനായിട്ട് ഹിജറ പോകാമല്ല എന്നുള്ള സന്തോഷത്താൽ. ചരിത്രം പറയുന്നത് സന്തോഷത്തിൽ ഒരാൾ കരയുന്നത് അപ്പോഴാണ് കണ്ടതെന്നാണ്. മനസ്സിലായോ? ഏതായാലും അസ്വാഹിബ്. അൽ അതീഖ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥാനപ്പേര് ലഭിക്കാൻ കാരണം അദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ട് അദ്ദേഹം അതീഖു മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിതനാണ്, നരകത്തിൽ നിന്ന് മോചിതൻ എന്ന അർത്ഥത്തിൽ അതീഖ് എന്ന് പറയും. അതേപോലെ തന്നെ അതീഖ് എന്ന അദ്ദേഹത്തിന് പേര് കിട്ടാൻ കാരണം അദ്ദേഹം പിന്നെ പിന്നെ നല്ല പിന്നെ ജാഹിലിയ കാലം മുതൽ തന്നെ അദ്ദേഹം നല്ല സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു, നല്ല സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു എന്നാണ്. ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിനെ നമിച്ചിട്ടില്ല. മനസ്സിലെ? വാപ്പ അബൂ ഖുഹാഫ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിനെ വിഗ്രഹങ്ങളുടെ ഒരു റൂം കൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞ് നിനക്കുള്ള വിഗ്രഹമാണ് ഇത് എന്ന് പറഞ്ഞ് ആക്കിക്കൊടുത്ത്. അപ്പൊ അബൂബക്കറിനെ വിഗ്രഹത്തിനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, വല്ലതും തിന്നാൻ തരുമോ? വിഗ്രഹമൊന്നും മിണ്ടണില്ല. എനിക്ക് വസ്ത്രമല്ല, എന്നാ വസ്ത്രം തരുമോ? അപ്പോഴും മിണ്ടണില്ല. അപ്പൊ ഒരു കല്ലെടുത്തിട്ട് അതിന്റെ തലയിൽ കിട്ടെടുത്തിട്ട് പോകുന്നതാണ്. അപ്പൊ വിഗ്രഹം മറിഞ്ഞോണ് അബൂബക്കറിനെ അന്ന് പോകുന്നു എന്ന്. ജാഹിലിയത്തിൽ പോലും അദ്ദേഹം മദ്യം സേവിച്ചിട്ടില്ല. അദ്ദേഹം ഉത്കൃഷ്ട സ്വഭാവമുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തീഖ് എന്ന പേര് വന്നത് എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നെ അദ്ദേഹം നല്ല മുഖകാന്തിയുള്ള സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടും ഈ പേര് ലഭിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നെ അസിദ്ദീഖ് എന്ന പേര്, എന്താ അസിദ്ദീഖ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അസിദ്ദീഖ് എന്നാണ്. മനസ്സിലായില്ലേ? സിദ്ദീഖ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒട്ടും ശങ്കിക്കാതെ, അല്പം പോലും സന്ദേഹമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തെ പുൽകുകയും ആ രീതിയിൽ തന്റെ ആദർശ ജീവിതം തുടർത്തുകയും ചെയ്തപ്പോഴാണ്. മനസ്സിലായില്ലേ? ഒരിക്കൽ പോലും അബൂബക്കറിന് എന്തുണ്ടായിട്ടില്ല, ഒരു സന്ദേഹമോ സംശയമോ ഇടർച്ച ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതെല്ലാം വിശിഷ്യ ഇസ്രാ മിഅ്റാജിന്റെ ഒക്കെ ആ വാർത്തകൾ അദ്ദേഹം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ ഒരു പ്രവണത അദ്ദേഹത്തിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ മുകളിൽ കയറി, അതേപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി ഹിറയിൽ കയറി, ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സഹീർ മക്കത്തിലെ സഹീർ പർവ്വതത്തിന്റെ മുകളിൽ കയറി. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയ സന്തോഷത്താൽ ആ മലകൾ വിറച്ചു എന്നാണ്. ഉഹദ് വിറച്ചു, ഹിറ വിറച്ചു, അതേപോലെ തന്നെ സഹീർ വിറച്ചു. സബീർ, സഹീർ അല്ല, സബീർ കുന്ന് വിറച്ച്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുന്നിനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് അസ്കിൻ ഉഹദ്, അസ്കിൻ ഹിറ, അതേപോലെ അസ്കിൻ സബീർ, മാ അലൈക ഇല്ലാ നബിയുൻ വസിദ്ദീഖുൻ, നിന്റെ മുകളിൽ ഇപ്പോൾ ഉള്ളത് ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്. മനസ്സിലായോ? അത് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തിന്റെ വിശേഷത്തിൽ പ്രയോഗിച്ച് കാണാൻ സാധിക്കും. അൽ അത്ഖ എന്നുള്ള അദ്ദേഹത്തിന്റെ വിശേഷണം എവിടുന്നാണ്? വസയുജന്നബുഹൽ അത്ഖ. മനസ്സിലായോ? അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാരുണ്യവും ആർദ്രതയും മാനിച്ച് അൽ അവ്വാഹ്, അൽ അവ്വാഹ് എന്ന സ്ഥാനപ്പേരും ആർക്കുണ്ട്? അബൂബക്കർ റളിയല്ലാഹുണ്ട്. അൽ അവ്വാഹ് ഇന്ന ഇബ്രാഹിം കാന കാന അവ്വാഹൻ ഹലീമ എന്ന് പറഞ്ഞു. അതേപോലെ അവ്വാഹ്, അത് അദ്ദേഹത്തിന്റെ പിന്നെ ആർദ്രത മനസ്ഥിതി, കാരുണ്യ മനസ്ഥിതി, അത് പരിഗണിച്ചിട്ട് അദ്ദേഹത്തിനുള്ള സ്ഥാനപ്പേരാണ് അൽ അവ്വാഹി എന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാപ്പാര ഉസ്മാൻ അല്ലേ? അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്, അതെന്താ? അബു ഖുഹാഫ. നമുക്കല്ല മൂന്ന് പ്രാവശ്യം, രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം തുമ്മിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾ തുമ്മിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളോട് അള്ളാഹു അഷ്ഫീഖ് എന്നാ പറയുന്നത്. അള്ളാഹു അഷ്ഫീഖ്. തൈബ്, അബു ഖുഹാഫ ഉസ്മാൻ. അബൂബക്കർ റളിയല്ലാഹു തആലന് അബ്ദുല്ലാ ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ പിന്നെ ഇബ്നു അംർ പിന്നെ ഇബ്നു കഅബ് പിന്നെ ഇബ്നു സഅദ് പിന്നെ ഇബ്നു സഅദ് ഇബ്നു തൈം പിന്നെ മുറത്ത് പിന്നെ കഅബ്, ഇങ്ങനെയാണ്. കഅബ് പിന്നെ മാലിക്, ഖാലിബ്, ഫിഹർ, ഇങ്ങനെയാണ് പോണത്. മനസ്സിലെ? എന്തിനാ ഞാൻ ഇത് എഴുതിയത്? അബ്ദുള്ള ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈം ഇബ്നു മുറത്ത് ഇബ്നു കഅബ് ഇബ്നു ലുഐ ഇബ്നു ഖാലിബ് ഇബ്നു ഫിഹർ ഇബ്നു മാലിക്. എന്തിനാ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരെ ഇല്ലുണ്ടല്ലോ, ആരുമായിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിതൃ പരമ്പര കണ്ണി ചേരുന്നത്? കഅബ മുറത്താണ്. മുറത്ത്, ആ മുറത്തായിട്ട്, മുറത്തായിട്ട്. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മുഹമ്മദ് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ? മുഹമ്മദ് അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് പിന്നെ ഹാഷിം പിന്നെ അബ്ദു മനാഫ് അല്ലെ, പിന്നെ ആരാ? ഖുസൈ, കിലാബ്, ആ മുറത്ത് ഏണ്ടാ, അതാണ് കിലാബ് ഇബിനു മുറ, തെയ്മ് ഇബിനു മുറ. മുറത്തിന്റെ രണ്ട് മക്കളാണ്, ഒന്ന് തെയ്മും മറ്റൊന്ന് കിലാബ്, വേറെ മക്കളുണ്ട്. അതിൽ കിലാബിന്റെ സന്താന പരമ്പരയിലാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ തെയ്മിന്റെ സന്താന പരമ്പരയിലാണ് ആര്? അബ്ദുള്ള അബ്ദുള്ള, അതാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂബക്കർ. മനസ്സിലായല്ലേ? തെയ്മ്, ഈ തെയ്മിലേക്ക് ചേർത്താണ് അബൂബക്കർ റളിയല്ലാഹു തആല ബനു തെയ്മ് ഗോത്രക്കാരാണ്. ബനു തെയ്മ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബിൻത് അബ്ദുള്ള ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ ഇങ്ങനെയാണ്. അതുകൊണ്ട് ആയിഷ തെയ്മിയയാണ്. അതേപോലെ അസ്മ തെയ്മിയൻ, ആ തെയ്മിയ എന്നുള്ള പേര് കിട്ടാൻ കാരണം ഈ വല്യാപ്പായിലേക്ക് ചേർത്തിട്ടാണ്. മനസ്സിലായോ? ഇതാണ് അബ്ദുള്ള അബൂബക്കർ. അബൂബക്കറുള്ളാന്റെ ഉപ്പയാണ് ഉസ്മാൻ, അബൂബക്കറുള്ളാന്റെ ഉമ്മ സൽമയാണ്, സൽമ സൽമ ബിന്ദ് സഹറാണ്. സൽമ ബിന്ദ് സഹർ, സഹറിന്റെ വാപ്പ പിന്നെ അംറാണ്. അണ്ട അബൂബക്കറുള്ളാന്റെ ഉമ്മ സൽമ, സൽമന്റെ വാപ്പ സഹർ, സഹറിന്റെ വാപ്പ അംറ്, അതിന്റെ വാപ്പ കാബ്, സാദ്, തൈ, മുറ. അപ്പോ ഇവര് എങ്ങനെയാണ്? അബൂബക്കറുള്ളാന്റെ ആ പ്രപിതാവിന്റെ സഹോദരപുത്രിയാണ് ആര്? അബൂബക്കറുള്ളാന്റെ ഉമ്മ സൽമ. ഈ സൽമയുടെ വിളിപ്പേര് സൽമ എന്നുള്ളത് അവരുടെ പേരാണ്. വിളിപ്പേരെന്താ? അബൂബക്കറുള്ളാന്റെ ഉമ്മാന്റെ പേരെന്താ വിളിപ്പേര്? ഉമ്മുൽ അയ്യോ അന്നാസ്, ഉമ്മുൽ ഖൈർ. ഉമ്മുൽ ഖൈർ, ഉമ്മുൽ ഖൈർ അവരുടെ വിളിപ്പേരാണ്. മനസ്സിലായി? സൽമ എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. ഈ സൽമ ഉമ്മുൽ ഖൈർ ഇവർ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവർ മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. ഉമ്മുൽ ഖൈർ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവർ മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കാബയുടെ പരിസരത്ത് പീഡിപ്പിക്കപ്പെട്ടു, ദയനീയമായ പീഡനം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്നോട് വിവരം പറഞ്ഞു. മനസ്സിലായില്ലേ? എനിക്കൂടെ ഫാത്തിമ ബിന്ദുൽ ഖത്താബാണ് ചെന്നിട്ട് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ കഅബയുടെ പരിസരത്ത് പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ അബൂബക്കറുള്ളാൻ ഓടി വന്ന്, അപ്പൊ കുറേശികൾ വട്ടം കൂടി നിന്നിട്ട് റസൂലിനെ ആക്രമിക്കാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുന്നത് കണ്ട അബൂബക്കറുള്ളാൻ പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലയാണെന്ന് പറഞ്ഞു നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്ത് കുറേശികളെ അബൂബക്കറിനൊന്ന് വകഞ്ഞു മാറ്റി, നബിസ്ലാഹു അലൈഹി തങ്ങളെ ചേർത്ത്. അപ്പൊ അവർ റസൂലുള്ളാഹിയെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, പിന്നെ അബൂബക്കറുള്ളാഹിനെ അടിച്ചു. അങ്ങനെ അബൂബക്കറുള്ളാഹിനെ അടിയേറ്റിട്ട് അദ്ദേഹം ബോധരഹിതനായിട്ട് വീണു. അസ്മ പറയാണ് മുടിയൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കാൻ മാത്രം അടി കിട്ടിയെന്നാണ്. അങ്ങനെ ബോധം കെട്ട് വീണ്. പിന്നെ അബൂബക്കറുള്ളാഹിനു അന്ന് രാവിലെ അടിയേറ്റ് ബോധരഹിതനായി വീണിട്ട് വൈകുന്നേരമാണ് ബോധം തെളിയുന്നത്. ബോധം തെളിയുമ്പോ ഈ ബനു തൈം അബൂബക്കറുള്ളാഹിന്റെ ഗോത്രക്കാരൊക്കെ ചുറ്റുമുണ്ട്. മനസ്സിലെ? അവര് അടിച്ച ഉഖബത്ത് ബിൻ അബീ മുആയിത്തും അബൂജഹലും ഇവരൊക്കെയാണ്. അവരോട് യുദ്ധത്തിന് വരെ സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത് അബൂബക്കറുള്ളാഹിന്റെ ആ ദയനീയ രംഗം കണ്ടിട്ട്. അങ്ങനെ അബൂബക്കറുള്ളാഹിന് ബോധം തെളിഞ്ഞപ്പോ അദ്ദേഹം ഐന സാഹിബി, ഐന സാഹിബി എന്നാ ചോദിച്ചത്. എന്താ ഐന സാഹിബി അമ്മ? ആ റസൂലുള്ളാഹി എവിടെയാണെന്നാ ചോദിച്ചത്. അപ്പൊ ഇവർക്ക് ദേഷ്യമായിട്ട് ഇവരെന്ത് ചെയ്ത്, ഇവര് പോയി. അപ്പൊ ഉമ്മുൽ ഖൈറും അതേപോലെ തന്നെ ഫാത്തിമ ബിന്ദുൽ ഖത്താബും, ഉമറിന്റെ പെങ്ങളും ഫാത്തിമയും അവിടെ അടുത്തുണ്ട്. അപ്പോ അബൂബക്കറിനെ ചോദിക്കുകയാണ് ഫാത്തിമയോട്, എവിടെയാണ് റസൂലുള്ളാഹ് എന്ന്. അപ്പോ ഫാത്തിമക്ക് പറയാൻ പേടി, കാരണം ഉമ്മുൽ ഖൈർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഉമ്മുൽ ഖൈറിനെ നോക്കും, പിന്നെ അബൂബക്കറിനെ നോക്കും ഫാത്തിമ. അപ്പോ അബൂബക്കറിനെ ഉറപ്പ് കൊടുത്ത് ഉമ്മുൽ ഖൈറിന്റെ വിഷയത്തിൽ. അങ്ങനെ അപ്പൊ ദാറുൽ അർക്കമിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ദാറുൽ അർക്കമിൽ റസൂലുള്ളാഹ് സുരക്ഷിതനാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മുൽ ഖൈർ ഉമ്മ പാല് കൊടുത്ത്, അപ്പൊ അബൂബക്കറിനെ കൂട്ടാക്കിയില്ല കുടിക്കാന്. അദ്ദേഹം പറഞ്ഞ് റസൂലിനെ കാണണം എന്നിട്ട് കുടിക്കാം. അങ്ങനെ ഉമ്മുൽ ഖൈറും ഫാത്തിമയും മറ്റും അബൂബക്കറുള്ളാഹിനെ ദാറുൽ അർക്കമിലേക്ക് എത്തിച്ചു. ദാറുൽ അർക്കമിൽ എത്തിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെ കണ്ട്, റസൂലിനെ കരഞ്ഞ്, അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ള ദുആ ചെയ്ത് അവിടെ വെച്ച് അബൂബക്കറുള്ളാഹിനു റസൂലുള്ളാഹിയോട് പറഞ്ഞ് ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ ഖൈറിന്റെ ഹിദായത്തിന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്ത്, ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അവരെന്ത് ചെയ്തിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ ആദ്യ നാളുകളിലാണ്. അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂ ഖുഹാഫ വൈകി വൈകി മക്കം ഫതഹിന്, മക്കം ഫതഹിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്ക ഫതഹാൻ വേണ്ടി വന്നപ്പോഴാണ് ആര് ഇസ്ലാം സ്വീകരിക്കുന്നത്? അബൂ ഖുഹാഫ. അങ്ങനെ അബൂ ഖുഹാഫനെ അബൂബക്കറുള്ളാഹിന് പോയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാണ്. പൈസ അയക്കണ്, കിളവനയക്കണ്, നരച്ചു നരച്ചു ഒരൊറ്റ രോമവും വെളുക്കാതല്ല. മനസ്സിലായി? അപ്പോ ഏറ്റി കൊണ്ടുവന്നപ്പോ റസൂലുള്ള പറയണ, എന്തിനാണ് ഈ വൃദ്ധനെ അങ്ങോട്ട് ഏറ്റി കൊണ്ടുവന്നത് നിങ്ങൾ? നമുക്ക് അങ്ങോട്ട് പോകായിരുന്നു. അപ്പൊ അബൂബക്കറുള്ളാഹിന് പറയണല്ല, അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് പിന്നെ യോഗ്യനെന്ന് പറഞ്ഞ്. അങ്ങനെ റസൂലുള്ള പിന്നെ അബൂ ഖുഹാഫയുടെ ആ മുടിയൊക്കെ നിര മാറ്റാൻ പറഞ്ഞ്. മനസ്സിലായില്ല? അവിടെ വെച്ചാണ് പറഞ്ഞത് ഈ ഗയ്റു ഹാദ ഷൈബ്, ഈ നിരയൊക്കെ ഒന്ന് മാറ്റി എന്ന് പറഞ്ഞ്. പിന്നെ അങ്ങനെ ആ സംഭവം കാണാൻ സാധിക്കും. ഏതായാലും അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചത് പിന്നെ മക്കം ഫതഹിലാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹത്തിന് നാല് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഖുതൈല ബിൻത് അബ്ദുൽ ഉസ്സയാണ്. ഖുതൈല ബിൻത് അബ്ദുൽ ഉസ്സ അദ്ദേഹത്തിന്റെ ഭാര്യമാര്. ഇസ്ലാമിന് മുമ്പ് അബൂബക്കറിന് കല്യാണം കഴിച്ച മഹദിയാണ് ആര്? ഈ ഖുതൈല. പിന്നെ ഒന്ന് ഉമ്മു റൂമാനാണ്. ഉമ്മു റുമാൻ ഖുതൈല ബിൻത് അബ്ദുൽ ഉസ്സ, ഉമ്മു റുമാൻ ബിൻത് ആമിർ ബിൻ ഉറൈമിർ എന്ന് പറയുന്ന മഹദി. ഇവരെയും അബൂബക്കർ കല്യാണം കഴിച്ചത് ഇസ്ലാമിന് മുമ്പാണ്, ജാഹിലിയത്തിലാണ്. പിന്നെ അബൂബക്കർ കല്യാണം കഴിച്ച മഹദിയാണ് അസ്മ ബിന്ത് ഉമൈസ്. അസ്മ ബിന്ത് ഉമൈസ്. അബൂബക്കർ വേറെ കല്യാണം കഴിച്ചിരുന്നു, അത് ഹബീബ ബിന്ത് ഖാരിജയാണ്. ഹബീബ ബിന്ത് ഖാരിജ, ഹബീബ ബിന്ത് ഖാരിജ പേര് മാത്രമായി. ഇത് ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സ, ഉമ്മു റുമാൻ ബിന്ത് ആമിർ ഇബിൻ ഉറൈമിർ, ഇത് അസ്മ ബിന്ത് ഉമൈസ് അൽ ഖസ്അമിയ്യ ഇത് ഹബീബ ബിന്ത് ഖാരിജ, ഖാരിജത്ത് ബിൻ സെയ്ദ്, ഖാരിജത്ത് ബിൻ സെയ്ദിന്റെ മകൾ ഹബീബ. ഖുതൈല ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ചരിത്രത്തിലെ അഭിപ്രായ വ്യത്യാസമാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമാണ്. അവരിൽ അബൂബക്കർ റളിയല്ലാഹുവിന് രണ്ട് മക്കളുണ്ടായത് മനസ്സിലായേ, ഒന്ന് അബ്ദുള്ളയും മറ്റൊന്ന് അസ്മയും. അബ്ദുള്ള അസ്മ മനസ്സിലല്ലേ. അബ്ദുള്ളയും അസ്മയും അബൂബക്കർ റളിയല്ലാഹുവിന് ഖുതൈലയിലൂടെ ഉണ്ടായ കുട്ടികളാണ്. ഈ ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സയാണ് പിന്നെ അസ്മയെ കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് വന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മകളെ കാണാൻ വേണ്ടിയിട്ട് വന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്മ ചോദിക്കുന്നുണ്ട്, എന്റെ ഉമ്മ വന്നിട്ടുണ്ട്, ആ അസലു ഉമ്മി, ഞാൻ എന്റെ ഉമ്മയോട് ബന്ധം ചേർത്തട്ടെ എന്ന് പറഞ്ഞ്, ബന്ധം ചേർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞ് സുലി ഉമ്മക്ക്, ഉമ്മയോട് ബന്ധം ചേർക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഈ മഹദിയെ കുറിച്ചാണ്, ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സയെ കുറിച്ചാണ്. ഉമ്മു റഹ്മാനിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ട് കുട്ടികളുണ്ടായിട്ടുണ്ട്. ആരൊക്കെയാണത്? ആയിഷയും പിന്നെ ആരാ? അബ്ദുറഹ്മാനും. ആയിഷയും അബ്ദുറഹ്മാനും. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഏറ്റവും മൂത്ത കുട്ടി അബ്ദുറഹ്മാനാണ്. ഏറ്റവും മൂത്ത കുട്ടി അബ്ദുറഹ്മാനാണ്. അസ്മ ബിന്തു ഉമൈസിലൂടെ അബൂബക്കർ റളിയല്ലാഹുവിന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അതാരാണ്? ആര്? മുഹമ്മദ്. മുഹമ്മദ് അസ്മയിൽ ഉണ്ടായ കുട്ടിയാണ് മുഹമ്മദ്. ഹബീബയിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ പേരാണ് ഉമ്മു കുൽസും. ഉമ്മു കുൽസും ചിലർക്ക് ഒരു മയക്കം വരുന്നുണ്ട് കണ്ണിലൂടെ. ചരിത്രം അത്ര ഇഷ്ടമല്ല തോന്നുന്നു ചിലർക്ക്. പക്ഷെ ഈ ചരിത്രം അറിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലായ പിന്നെ ഏത് ചരിത്രം നമ്മളെ തലച്ചോറിൽ നമ്മൾ കൊണ്ടിടക്ക. തലയിൽ കൊണ്ടെടുക്കാൻ തിലേറെ നല്ല ചരിത്രം ഏതാണ്? പലർക്കും എന്തായി, പലർക്കും ഇത്തരം ചരിത്രങ്ങളൊക്കെ തലച്ചോറിൽ നിഷ്പ്രഭായി. അതിന് പകരം കുറെ ചരിത്രങ്ങളുണ്ട്. ഇഹത്തിലും പരത്തിലും അതുകൊണ്ടൊരു ഗുണോട്ടില്ലേനും. ഇതാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യമാർ, ഖുതൈല ബിന്ത് അബ്ദുൽ ഉസ്സയും ഉമ്മു റുമാനും അസ്മ ബിന്ത് ഉമൈസും ഹബീബ ബിന്ത് ഖാരിജത്ത് ബിന് സെയ്ദ്. അബ്ദുള്ള ഖുതൈലുണ്ടായ മകൻ. ഈ അബ്ദുള്ളയാണ് ഹിജറയിൽ പിന്നെ വാർത്തകൾ മക്കയിൽ നിന്ന് എവിടേക്ക് എത്തിച്ചിരുന്നത്? ഗാറ സൗറിലേക്ക് എത്തിച്ചിരുന്നത്. മനസ്സിലല്ലേ. ഈ അസ്മയാണ് ദാത്തുൻ നിതാഖൈൻ. ദാത്തുൻ നിതാഖൈൻ എന്തിനാ അവർക്ക് ദാത്തുൻ നിതാഖൈൻ എന്ന് പേരിട്ടത്? ഹിജറയുടെ സമയത്ത് ഇവരായിരുന്നു ഭക്ഷണം പാകം ചെയ്തിട്ട് ഈ അബ്ദുള്ളാന്റെ കയ്യിൽ എവിടേക്ക് കൊടുത്തയച്ചിരുന്നത്? സൗറു കുന്നിന്റെ സൗറു ഗുഹയുടെ മുകളിലേക്ക് കൊടുത്തയച്ചിരുന്നത്. അപ്പൊ അവര് പിന്നെ ഭക്ഷണം പാകം ചെയ്തിട്ട് അത് കെട്ടാൻ അവരുടെ ഈ അര വസ്ത്രത്തിന്റെ ഒരു കഷ്ണം ചീന്തിയിട്ട് അതുകൊണ്ട് വായ ഈ പിന്നെ ഭക്ഷണത്തിന്റെ പൊതി കെട്ടും. പിന്നെ ഒരു കഷ്ണം അവരുടെ അരയും കെട്ടും. അങ്ങനെ ദാത്തു നിതാഖൈൻ എന്നവർക്ക് പേര്. അസ്മയെ കല്യാണം കഴിച്ചിരുന്നത് സുബൈർ ഇബ്നുൽ അവ്വാമാണ്. സുബൈർ ഇബ്നുൽ അവ്വാം, ഈ സുബൈർ ഇബ്നുൽ അവ്വാമിലാണ് അബ്ദുള്ളക്കെ കുട്ടിണ്ടായത്. അബ്ദുള്ള ഇബ്നു സുബൈർ ഒക്കെ കുട്ടിണ്ടായത്, ഉർവത്ത് ഇബ്നു സുബൈർ ഒക്കെ. അസ്മ 100 വയസ്സ് വരെ ജീവിച്ചു. മനസ്സിലായേ? അവരുടെ കണ്ണിന്റെ കാഴ്ച പോയിരുന്നു അവര് മരണപ്പെട്ട സമയത്ത് എന്ന് കാണാൻ സാധിക്കും. 100 വയസ്സ് ജീവിച്ചിട്ടുണ്ട് അസ്മ. ആയിഷ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹാ. ആയിഷയുടെ നേരിട്ടുള്ള പൂർണ്ണ സഹോദരനാണ് ആര്? അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ ഇവർ ഇദ്ദേഹം ഹുദൈബിയ സന്ധിയിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഹുദൈബിയ സന്ധിയുടെ വേളയിലാണ് ഇദ്ദേഹം അബ്ദുറഹ്മാന് ഇസ്ലാം സ്വീകരിക്കുന്നത്. യമാമ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ. അസ്മ ബിന്ദു ഉമൈസ്, അസ്മ ബിന്ദു ഉമൈസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച മാതിയാണ് അസ്മ ബിന്ദു ഉമൈസ്. നബി ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചതിൽപ്പെട്ടവരാണ്. നബി ദാറുൽ അർഖമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ ആദ്യത്തെ ടീമിൽപ്പെട്ടതാണ് അസ്മ ബിന്ദു ഉമൈസ്. ഈ അസ്മ ബിന്ദു ഉമൈസിനെ കല്യാണം കഴിച്ചിരുന്നത് ജാഫർ ബിൻ അബി താലിബാണ്. ജാഫർ ബിൻ അബി താലിബ്, ജാഫർ ബിൻ അബി താലിബ് മുഅ്തയിൽ വധിക്കപ്പെട്ടു. മുഅ്ത യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. വിധവയായ അസ്മയുടെ യുദ്ധയ്ക്ക് ശേഷം അവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചു. അബൂബക്കറിനെ കല്യാണം കഴിച്ചു. ഹജ്ജത്തിൽ വദാഇന റസൂലുള്ള പോകുമ്പോൾ, ഹജ്ജത്തിൽ വദാഇന റസൂലുള്ള ഹജ്ജിന് പോകുമ്പോൾ അസ്മ പൂർണ്ണ ഗർഭിണിയാണ്. അസ്മ ഗർഭിണിയാണ്. അങ്ങനെ ഇവരും ഹജ്ജിന് പുറപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹുവിനോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ മദീനയിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മീഖാത്ത് ദുൽഹുലൈഫ, അബിയാർ അലി മീഖാത്തിൽ വെച്ചിട്ട് അസ്മ പ്രസവിച്ചു. ഹജ്ജിന് പോകുമ്പോ മീഖാത്തിൽ വെച്ചിട്ട് പ്രസവിച്ച് ആ കുട്ടിയാണ് ആര്? മുഹമ്മദ്. മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി. മനസ്സിലായി? നിസ്ലാസ്ലം മതങ്ങൾ അവരോട് യാത്ര തുടർത്താൻ പറഞ്ഞ്, അവരോട് കുളിച്ച് ശുദ്ധിയാൻ പറഞ്ഞ്, ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറഞ്ഞൊക്കെ ചരിത്ര സംഭവം. മനസ്സിലായി? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു 15 ദിവസം രോഗിയായി കിടന്ന്, 15 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ മരിച്ചാൽ എന്നെ അസ്മ കുളിപ്പിക്കണമെന്ന്. അങ്ങനെ അസ്മ ബിന്ദു ഉമൈസ് ആണ് എന്ത് ചെയ്തത്? പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനാസ കുളിപ്പിച്ചത് അദ്ദേഹത്തെ. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മഹദിയായിരുന്നു അസ്മ ഉമൈസ്. മനസ്സിലായോ? അത് അവർ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനാസ കുളിപ്പിച്ചു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറമാടിയതിനു ശേഷം അവരുടെ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ അവരെ അലി ഇബ്നു അബി താലിബ് കല്യാണം കഴിച്ചു. അലിയാർ കല്യാണം കഴിച്ചു. അലിയാർ കല്യാണം കഴിച്ചിട്ട് അതിലെ ഔൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. മനസ്സിലായില്ലേ? അസ്മയെ ജാഫർ കല്യാണം കഴിച്ചതിൽ ഒരു മുഹമ്മദ് പറയുന്ന കുട്ടിയുണ്ട്. അബ്ദുള്ളയും മുഹമ്മദും അസ്മയിലുണ്ടായ കുട്ടിയാണ് ജാഫറിന്. ഇതിലൊരു മുഹമ്മദ് ഉണ്ട്. മനസ്സിലായില്ലേ? രണ്ട് മുഹമ്മദ്. അലി റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചിട്ട് ഒരിക്കൽ അസ്മ അലിയാരോടൊപ്പം നിൽക്കുകയാണ്, ഭാര്യ ഭർത്താവല്ലേ. അപ്പൊ രണ്ടും മുഹമ്മദും ഉണ്ട്. ഒന്ന് മുഹമ്മദ് ബിൻ അബീബക്കറും മറ്റൊന്ന് മുഹമ്മദ് ബിൻ ജാഫറും. അവർ രണ്ടാളും പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ഈ അന്യോന്യം അവര് പെരുമ പറഞ്ഞ്, പെരുമ പറയുന്നുണ്ടെങ്കിൽ ആരാണ് ഇത് നിലനിൽക്കും. അപ്പോ പിന്നെ അലിയാർ കേട്ട്, മനസ്സിലായി, രണ്ടാളും വാപ്പാന്റെ പേരെണ്ടാണ്, ഒന്ന് അബൂബക്കർ സിദ്ദീഖിന്റെ മകനാണ്, മറ്റൊന്ന് ജാഫർ ബിൻ അബി താലിബിന്റെ മകനാണ്. അപ്പൊ അലിയാർ പറഞ്ഞ്, പിന്നെ അസ്മ ഇവർ രണ്ടാളും ഇതാ തർക്കിക്കുന്നു, അവർക്ക് ഇടയിൽ ഒരു വിധി പറയാൻ പറഞ്ഞു ആരാണ് ഏറ്റവും ഉഷാറെന്നുള്ളത്. അപ്പൊ അസ്മ പറഞ്ഞ്, അറബികളിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല യുവാവായിരുന്നു ജാഫർ, അറബികളിൽ ഞാൻ കണ്ട ഏറ്റവും മധ്യവയസ്കനായിരുന്നു അബൂബക്കർ. അബൂബക്കർ കഹൽ മധ്യവയസ്കനാണ്, ജാഫർ യുവാവായിരുന്നു. അപ്പോ പിന്നെ ഞാൻ കണ്ട ഏറ്റവും നല്ല മധ്യവയസ്കൻ അബൂബക്കറാണ്, ഞാൻ കണ്ട ഏറ്റവും നല്ല യുവാവ് ജാഫറാണ്. അപ്പൊ അലിയാർ പറഞ്ഞു, നമുക്കൊന്നുമില്ലെന്ന്. എന്താ അലി? അപ്പൊ അസ്മ ജാഫർ അലിയാരെ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വർത്താനം പറഞ്ഞു. എന്റെ ഓർമ്മയിൽ ഇപ്പൊ വരുന്നില്ല. അലാക്കുല്ലീൻ ഇവിടെ പിന്നെ അസ്മ ബിന്ദു ഉമൈസ് അതിലുണ്ടായ മകനാണ് മുഹമ്മദ്. ഇതിൽ സന്താന പരമ്പര തുടർന്നിട്ടുണ്ട്. അൽ ഖാസിം എന്ന് പറയുന്ന ഈ മുഹമ്മദിന്റെ മകനാണ് അൽ ഖാസിം. മനസ്സിലായി? താബിഈങ്ങളുടെ നേതാവായിട്ടുള്ള അൽ ഖാസിം. തയ്യം ഞാൻ പറഞ്ഞ ജാഫർ, ഇമാം ജാഫർ സാദിഖിന്റെ ഉമ്മ, ഉമ്മു ഫർവയുടെ ഉമ്മയാണാര് ഈ ഖാസ് മുഹമ്മദിന്റെ പിന്നെ പേരക്കുട്ടി. പിന്നെ ഇത് ഹബീബ ബിന്ദ് ഖാരിജ, അതിലാണ് ഉമ്മു കുൽസും കുട്ടിണ്ടായിരുന്നത്. മനസ്സിലല്ലേ? അബൂബക്കർ റളിയല്ലാഹു തആല ഞാൻ പറഞ്ഞ പനി പിടിച്ച് കിടക്കുമ്പോൾ ആയിഷയെ വിളിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ എന്തിനെ ഏൽപ്പിക്കുന്നതും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് പല വിഷയങ്ങളിലും. അപ്പോ പിന്നെ അബൂബക്കർ രോഗത്ത് കിടന്നപ്പോ പറഞ്ഞു, ആയിഷയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ പിന്നെ ഇവരുടെയൊക്കെ വിഷയത്തിൽ വസീയത്ത് ചെയ്ത്, മനസ്സിലല്ലേ. അപ്പോ രണ്ട് സഹോദരിമാരുടെ വിഷയത്തിൽ, ആയിഷയോട് പറയുകയാണ്, നിന്റെ രണ്ട് സഹോദരിമാരുടെ വിഷയത്തിലും ചില കാര്യങ്ങൾ പറയാനെന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പൊ ആയിഷയ്ക്ക് അത്ഭുതം, രണ്ട് സഹോദരിയില്ല, ഒരു സഹോദരി ഉള്ളത് ആരാണ്? അസ്മയാണ്, പിന്നെ ആയിഷയാണ്. രണ്ട് സഹോദരി എന്നപ്പോ അപ്പൊ പറഞ്ഞ് അബൂക്കുള്ളാൻ പറഞ്ഞു, പിന്നെ ഹബീബ ബിന്ത് ഹാരിജ ഗർഭിണിയാണ്, ഗർഭിണിയാണ്. ഒരു പെൺകുഞ്ഞാണ് എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ, ഹോപ്പ്, മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എന്റെ സഹോദരി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിരുന്നു. അങ്ങനെ പ്രസവിച്ചു. അബൂക്കുള്ളാൻ വഫാത്തായിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹബീബ് പ്രസവിച്ചത്, റളിയല്ലാഹു തആല അൻഹ, പെൺകുട്ടിയാണ്. അങ്ങനെ ആയിഷയാണ് എന്ത് ചെയ്തത്, ഉമ്മു കുൽസും എന്ന് പേരിട്ടത്. ഈ കുട്ടി ആയിഷമ്മയുടെ വീട്ടിലാണ്, ആയിഷമ്മയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അത് വളർന്നപ്പോ പിന്നെ ഇതിനെ പിന്നെ തലഹത്ത് ബിൻ ഉബൈദുള്ളയെ കൊണ്ട് പിന്നെ ആയിഷമ്മ കല്യാണം കഴിച്ചു, ഇതിനെ തലഹത്ത് ബിൻ ഉബൈദുള്ള കെട്ടി കല്യാണം കഴിച്ചു. അതിൽ അവർക്ക് ഉമ്മു കുൽസുമിന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഈ മഹദിയെ തലഹ കല്യാണം കഴിച്ച് അതിൽ രണ്ട് കുട്ടികളുണ്ടായി. ഇവർ പിന്നെ തലഹയുടെ കീഴിലായിരിക്കെയാണ് തലഹ റളിയല്ലാഹു തആല അൻഹു ജമല യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ജമല യുദ്ധത്തിൽ തലഹത്ത് ബിൻ ഉബൈദുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച എട്ട് രണ്ട് പ്രമുഖ സഹാബികളിൽ 10 പേരിൽ ഒരാളാണ്. അവരെ തലഹയാണ് ഉമ്മു കുൽസുമിനെ കല്യാണം കഴിച്ചിരുന്നത്. ഈ അന്ധവിശ്വാസത്തിന്റെ ആളുകൾ, ഖുറാഫാത്തിന്റെ ആളുകൾ, പിന്നെ ഒരു കഥ പറയലുണ്ട് ഉമ്മു കുൽസുമിനെ കുറിച്ച്. അതായത് ഉമർ റളിയല്ലാഹു തആല അൻഹു കല്യാണം അന്വേഷിച്ചു എന്നാണ് ഈ ഉമ്മു കുൽസുമിനെ. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മു കുൽസുമിനോട് ചോദിച്ച് ഉമറിനെ കല്യാണം കഴിപ്പിക്കട്ടെ. അപ്പോ പറഞ്ഞ് പിന്നെ ഉമർ പിന്നെ കുറെ ഉമറിന്റെ ആ പിന്നെ സ്വഭാവങ്ങൾ, പരുഷ സ്വഭാവമാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഉമറിനെ കൊണ്ട് കെട്ടിക്കാണെങ്കിൽ ഞാൻ റസൂലിന്റെ കബറിനെ പോയിട്ട് ഞാൻ അട്ടഹസിക്കു നിലവിളിക്കും എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. മനസ്സിലേ, അതിനെ മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് എന്നെ ഉമറിനെ കൊണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ റസൂലിനോടും എന്റെ കബറിന് ചെന്നിട്ട് അവിടെ ഇസ്തിഹാസ നടത്തും, സഹായത്തേട്ടം നടത്തും എന്ന് പറയാറുണ്ട്. അത് ഈ മഹദിയുടെ വിഷയത്തിലാണ്. ആ സംഭവം ശരിയല്ല, സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല, മനസ്സിലായില്ലേ. ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചത് ആരാണ്? തൽഹത്ത് ബിൻ ഉബൈദില്ലയാണ്, മനസ്സിലാവോ. ഉമർ അവർ വിവാഹം അന്വേഷിച്ചു എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടാക്കി, റിപ്പോർട്ടുകൾ ബലപ്പെട്ടതുമല്ല, ബലപ്പെട്ട റിപ്പോർട്ടുകളല്ല. അവിടെ കബറിങ്ങ പോയിട്ട്, ഇനി അത് അങ്ങനെ തന്നെയാണെങ്കിലും കബറിങ്ങ പോയിട്ട് പിന്നെ സഹായാർത്ഥനം നടത്തുന്നല്ല അവിടെ ഉദ്ദേശം. അവര് പിന്നെ അട്ടഹസി, ഞാൻ കരയും എന്നാണ് അതിന്റെ ഉദ്ദേശം. ഞാൻ നിലവിളിക്കും, ഞാൻ കരയും എന്നുള്ളതാണ് ഉദ്ദേശം, മനസ്സിലായോ. അതായത് പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ബലപ്പെട്ടതായിട്ട് വന്നിട്ടുമില്ല. ഏതായാലും പിന്നെ ഇതാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം. അതിൽ അദ്ദേഹത്തിന്റെ പിന്നെ ഭാര്യമാർ, അതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നതായ അദ്ദേഹത്തിന്റെ മക്കൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറെ പിന്നെ മഹത്തുള്ള സഹാബിയാണ്, മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെയാണ്. നബിമാരുടെ ശൃംഖല, റസൂലുമാരുടെ ശൃംഖല, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യകുലത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് സ്വർഗപ്രവേശനത്തിനുള്ള പിന്നെ ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചതെന്ന് ചില അസറുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെലവഴിച്ചതും അതേപോലെ തന്നെ കയ്യും മെയ്യും മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങുകയും സഹായിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ഒരു ചെറിയ ചരിത്രമാണ് ഇവിടെ നമ്മൾ ഉണർത്തിയത്. അബൂബക്കറിന്റെ ചരിത്രം എന്നുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള കുറേ ഭാഗങ്ങളാണ് അദ്ദേഹത്തിന്റെ ഓരോ പിന്നെ കാൽവെപ്പുകളും. അത് ഏറെക്കുറെ പിന്നെ വളരെ പിന്നെ വിശാലമായിട്ട് നമ്മൾ വിശദീകരിക്കേണ്ട, പക്ഷെ നമുക്കത് കൂടുതൽ ഇവിടെ പരത്തി പറയാനുള്ള സമയമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വിശുദ്ധ ഖുർആനിൽ ഉണർത്തി, അദ്ദേഹത്തെക്കുറിച്ച് ഏതാനും വചനങ്ങൾ അവതരിപ്പിച്ചു. അപ്പം അതുകൊണ്ട് ആരാണ് ആ മഹാൻ എന്നുള്ളത് നമ്മൾ അറിയാനാണ് ഒരു പിന്നെ നഖചിത്രം അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണർത്തിയത്. അള്ളാഹു പറയുന്നത് വസയുജന്നബുഹൽ അത്ഖ ഉണ്ടോ, അതിഭക്തനായ വ്യക്തിയെ നരകത്തെ തൊട്ട് നാം ദൂരപ്പെടുത്തും. അദ്ദേഹം അല്ലദീ യുതി മാലഹു യതസക്ക, തന്റെ സ്വത്ത് നൽകുന്നു സംശുദ്ധനാകുന്നതിന് വേണ്ടി, സംശുദ്ധിക്കായി. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ ഇല്ല ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ ആല, മേലായ തന്റെ റബ്ബിന്റെ വജ്ഹി കാംക്ഷിച്ച് മാത്രമാണ് അദ്ദേഹം ധനം ചെലവഴിച്ചിട്ടുള്ളത്. പ്രതിഫലം നൽകപ്പെടുമാറ് ആരും അദ്ദേഹത്തിന് ഒരു പുണ്യം ചെയ്തിട്ട് അങ്ങനെ ഒരു പുണ്യത്തിന് പകരം നൽകാൻ ഒരാളും അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹു പറയാണ് വലസൗഫ യർദ, എന്താ വലസൗഫ യർദ എന്ന് പറഞ്ഞ ആ ലാമ തൗക്കീദ് തന്നെയാണ് തീർച്ചയായും എന്ന അർത്ഥത്തിൽ. സൗഫയ അള്ളാഹ് എന്ന വഴിയെ അദ്ദേഹം പ്രീതിപ്പെടും. ഈ സൗഫയും ഒരു തഹ്ഖീഖിന്റെ മാനക്കാണ്, തീർച്ചപ്പെടുത്തുക തീർപ്പാക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ്. പ്രീതിപ്പെടുക ഇഷ്ടപ്പെടുക എന്നാണ്. വലസൗഫയർ അദ്ദേഹം പ്രീതിപ്പെടുമെന്നാണ്. അത് അബൂബക്കർ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. എങ്ങനെ പ്രീതിപ്പെടും, എവിടെ പ്രീതിപ്പെടും? ആ സൃഷ്ട ജീവിതം, ഈ ആയത്തിറങ്ങിയിട്ട് അബൂബക്കർ അള്ളാഹുവിന്റെ ജീവിതം ഉണ്ടല്ലോ, അത് സൃഷ്ട ജീവിതം ഈ ലോകത്താണെങ്കിലും ഇനി അത് ബർസഖിലാണെങ്കിലും നാളെ പരലോകത്താണെങ്കിലും ഒക്കെ എന്താണ്? തൃപ്തിജനകമാണ്, തൃപ്തിജനകമാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് പാത്രീഭൂതനായ വ്യക്തിത്താണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഈ റിള ഉണ്ടല്ലോ, തൃപ്തി, അത് മനസ്സിന്റെ തൃപ്തിയാണ്. മനസ്സിലെ അത് ശരീരത്തിനും ആനന്ദമാണ്, കണ്ണിന് ആനന്ദമാണ്, തലച്ചോറിന് ആനന്ദമാണ്. അദ്ദേഹം പ്രീതിപ്പെടും, തൃപ്തിപ്പെടും എന്നാണ്. അങ്ങനെ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അരുളും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ അദ്ദേഹം പിന്നെ നിസ്ലാസല മതങ്ങളോടൊത്ത് ജീവിച്ചു, മനസ്സിലായതേ? നിസ്ലാസല മതങ്ങൾ അദ്ദേഹത്തെ പ്രീതിപ്പെടുന്ന അവസ്ഥയിലാണ് മരിക്കുന്നത്. മരിക്കാൻ കിടക്കുമ്പോൾ വലിയ റസൂലുള്ള പറയുന്നുണ്ട് ആയിഷയോട്, ഒരു ഇത് കൊണ്ടുവരാൻ ഞാനൊരു എയ്ത്ത് എഴുതാം അബൂബക്കർ റളിയല്ലാഹുവിന് വേണ്ടിയിട്ട്, മനസ്സിലല്ലേ? അതായത് ഭരണം നൽകാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് റസൂലുള്ള പറയുന്നത്. ഒരു സ്ത്രീ വന്നു എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, പിന്നെ റസൂല് പറയാണ് ആ മഹദിനോട്, നിങ്ങൾ പൈക്കോ പിന്നീട് വരാൻ പറയാണ്. അപ്പൊ റസൂൽ ദീനത്തിലാണ്. അപ്പൊ ആ സ്ത്രീ പറയാണ്, നിങ്ങൾ ഞാൻ ഇനി വരുമ്പോ ഇനി നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലോ, അവരുദ്ദേശിക്കുന്ന റസൂല് മരിച്ചാലോ എന്നുള്ളതാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയിക്കോ, മനസ്സിലായില്ലേ? ബനൂൽ മുസ്തലഖ് ഗോത്രം, ബനൂൽ മുസ്തലഖ് ഗോത്രം അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ജൂത ഗോത്രമല്ല, ബനൂൽ മുസ്തലഖ് ഗോത്രം അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അപ്പൊ അവർ സകാത്തിന്റെ മുതൽ കൊടുത്തയച്ചിരുന്നു മദീനയിലേക്ക്. അപ്പൊ ഒരിക്കൽ ഈ ബനൂൽ മുസ്തലഖ് ഗോത്രം അനസ് റളിയല്ലാഹുവിനെ പറഞ്ഞയക്കുന്നുണ്ട് മദീനത്തേക്ക്. റസൂലുള്ളാഹിനോട് ചെന്നിട്ട് ചോദിക്കും, റസൂലുള്ളാഹ വഫാത്ത് ആയിട്ടുണ്ടെങ്കിൽ തിരുവിയോഗ ശേഷം ഞങ്ങൾ ആർക്കാ സകാത്ത് കൊടുക്കാൻ? അപ്പൊ റസൂലുള്ള പറയുന്നത് അബൂബക്കറിന് കൊടുക്കാൻ, അബൂബക്കറിന്റെ അടുക്കൽ കൊടുത്തേൽപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്, മനസ്സിലായി? അപ്പൊ ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഖലീഫത്തു റസൂലില്ല, എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയാണ് എന്നുള്ള ഒരു പദവി ഉള്ള മഹാനാണ് എന്നുള്ളതാണ്. അതേ രണ്ട് വർഷവും ഏതാനും മാസങ്ങളും ഭരിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ വിയോഗത്തിന് ശേഷം അദ്ദേഹം തന്റെ 63-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 63-ാമത്തെ വയസ്സ് തെരഞ്ഞപ്പോൾ നിസ്ലാസല മതങ്ങളൊക്കെ മരിച്ച അതേ പ്രായത്തിൽ ഉമറും അങ്ങനെ തന്നെയാണ്. 63-ാമത്തെ വയസ്സിലാണ് ഉമറും മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജ്റയിൽ പിന്നെ നിസ്ലാസല അലൈഹി മതങ്ങളോട് ചേർന്ന് പിന്നെ ആണ് ഒരുക്കി ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മനംനൊന്ത് കരഞ്ഞത് അബൂബക്കർ അള്ളാഹുവിന്റെ ഏർപ്പാടിലായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അബൂബക്കർ അള്ളാഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തപ്പോൾ ഒരാളും അനിഷ്ടം പ്രകടിപ്പിക്കാതെ അബൂബക്കർ അള്ളാഹുവിനെ എന്ത് ചെയ്ത് ബയ്യത്ത് ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും സുസമ്മതനായിരുന്നു അബൂബക്കർ എന്നുള്ളതാണ്. അതൊക്കെയാണ് അള്ളാഹുവിന്റെ പ്രീതി നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത. അള്ളാഹു ഒരാളിൽ അള്ളാഹുവിന്റെ രിബ കടാക്ഷിച്ചാൽ, മനസ്സിലായില്ലേ, അത് അയാൾക്കുണ്ടാകുന്നതായ സ്വീകാര്യത, അംഗീകാരം അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഇതാണ് സൂറത്ത് അല്ലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ളതായ ഏതാനും വിശദീകരണം. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച സൂറത്തു ശംസ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.